ورحمه وبركاته. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റമദാനിലെ രാത്രികൾ എന്ന വിഷയമാണ് സംസാരിക്കാനുള്ളത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാം ചില സൃഷ്ടികൾക്കും വ്യക്തികൾക്കും കാലങ്ങൾക്കും സ്ഥലങ്ങൾക്കുമൊക്കെ ശ്രേഷ്ഠതകൾ കൊടുത്തിട്ടുണ്ട്. സൃഷ്ടികളിൽ തന്നെ മനുഷ്യർക്ക് അല്ലാഹു ശ്രേഷ്ഠത നൽകി. വലഖദ് കറംന ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചു എന്നല്ല പറഞ്ഞു. മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ അമ്പിയാക്കന്മാർക്ക് പ്രത്യേകത നൽകി, സഹാബത്തിന് പ്രത്യേകത നൽകി, അതുപോലെ തന്നെ ശ്രേഷ്ഠതയുള്ള സ്ഥലങ്ങൾ മക്ക മദീന പോലെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ പള്ളികൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കേന്ദ്രങ്ങളായി അള്ളാഹു പരിചയപ്പെടുത്തിയത് അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പള്ളികളാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ കാലങ്ങൾക്ക് പ്രത്യേകത നൽകി, പല കാലങ്ങൾക്കും പല സമയങ്ങൾക്കും ഇസ്ലാം പ്രത്യേകത നൽകിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ചക്ക് പ്രത്യേകത കൊടുത്തു. ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. റസൂലുള്ള പറഞ്ഞു, ഇന്ന യൗമൽ ജുമുഅതി സയ്യിദുൽ അയ്യാം, വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ കൂട്ടത്തിലെ നേതാവാണ്, സയ്യിദാണ്. വഅഅ്ളമുഹ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്തരമായ ദിവസം അത് വെള്ളിയാഴ്ചയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അക്കൂട്ടത്തിൽ അല്ലാഹു തെരഞ്ഞെടുത്ത മാസമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റമദാനിനെ കുറിച്ച് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. അതിലെ രാത്രികൾക്ക് പ്രത്യേകതയുണ്ട്. റമദാനിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞത് ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമെന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ രാവുകളും പകലുകളും ബറക്കത്ത് നിറഞ്ഞ രാവുകളും പകലുകളുമാണ്. മറ്റു രാത്രികളെപ്പോലെയല്ല റമദാനിലെ രാത്രികൾ, അതിൽ ബറക്കത്തുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ റമദാനിലുള്ള നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള റമദാനിലെന്നല്ല രാത്രികളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള രാത്രിയായ ലൈലത്തുൽ ഖദർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദർ റമദാനിലെ രാത്രിയിലാണ് എന്നുള്ളതും റമദാനിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ റമദാനിന്റെ പ്രത്യേകതയിൽ റമദാനിലെ രാത്രികളുടെ പ്രത്യേകതയിൽ പെട്ടതാണ് റമദാനിൽ അല്ലാഹു തആല റമദാനിന്റെ രാത്രികളിൽ അല്ലാഹു അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നുള്ളത്. അതും റമദാനിന്റെ രാത്രികളുടെ പ്രത്യേകതയാണ്, വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണത്. അല്ലാഹു നരകത്തിൽ നിന്ന് അടിമകളെ റമദാനിന്റെ രാത്രിയിൽ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം. വലില്ലാഹി ഉചഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈലത്തിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. അല്ലാഹു റമദാനിലെ എല്ലാ രാത്രികളിലും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ വളരെ ഗൌരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു റമദാനിലെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്നിങ്ങനെ ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രമാത്രം വലിയ കാര്യമാണ് ആ പറഞ്ഞിട്ടുള്ളത്! നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ വിജയമാണ്. വിജയമെന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ അൽ ഫൗസു ബിൽ മത്ലൂബ് വൻ നജാതു മിനൽ മർഹൂബ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മത്ലൂബായിട്ടുള്ള ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറഞ്ഞാൽ അത് സ്വർഗം നേടലാണ്, അത് കരസ്ഥമാക്കലും. വൻ നജാതു മിനൽ മർഹൂബ്, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയായ നരകമാണ്, അതിൽ നിന്ന് രക്ഷപ്പെടലുമാണ് യഥാർത്ഥ വിജയം. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖില അൽജന്നത ഫഖദ് ഫാസ്, അള്ളാഹു തആല പറഞ്ഞു നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തുന്നവനാണ് യഥാർത്ഥത്തിലുള്ള വിജയി എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗത്തിലെത്തുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത് അതിനുവേണ്ടിയിട്ടാണ്. ആ നരകത്തിൽ നിന്ന് അള്ളാഹു ഇങ്ങനെ ഓരോ ദിവസവും ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് റമദാനുകൾ നമ്മളിൽ നിന്ന് കടന്നുപോയി. ആ റമദാനിലെ ഏതെങ്കിലും രാത്രിയിൽ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അത്രമാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു തആലയും നരകത്തെ വർണ്ണിച്ചിട്ടുണ്ട്, നരകത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ധാരാളക്കണക്കിന് ഹദീസുകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങളും ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളത് ഒരുപാട് കേട്ടിട്ടുമുണ്ട്. എന്നാൽ സ്വർഗ നരകം എന്നുള്ള വിഷയങ്ങൾ ഇടയ്ക്കിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈമാൻ വർദ്ധിക്കാനും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും സ്വർഗത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹം വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ പുതുങ്ങാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആ വലിയ താൽപര്യം നമ്മുടെ കർമ്മങ്ങളിലൊക്കെ സ്വാധീനിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്! നരകത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ദിവസം കൂടുന്തോറും വർദ്ധിക്കുകയാണ്, സ്വർഗത്തിൽ നേരെ തിരിച്ചാണ്. റസൂലുള്ള പറഞ്ഞു ഫയസ്ദാദു അഹ്ലുൽ ജന്നതി ഫറഹൻ ഇലാ ഫറഹീം, സ്വർഗത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അവർക്ക് സന്തോഷം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ വയസ്ദാദു അഹ്ലുൻ നാരി ഹുസ്നൻ ഇലാ ഹുസ്നിഹിം, എന്നാൽ നരകത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും അവർക്ക് അവരുടെ സങ്കടം, അവരുടെ ടെൻഷൻ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. നരകത്തിൽ സങ്കടവും പ്രയാസവുമാണ് വർദ്ധിക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ സന്തോഷമാണ് വർദ്ധിക്കുന്നത്. മാത്രമല്ല അതിലെ ഭയാനകമായ ശിക്ഷ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത, ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത ശിക്ഷ കൊണ്ട് നരകക്കാരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അവരങ്ങനെ കരയും വേദന സഹിക്കാൻ പറ്റാതെ, പ്രയാസപ്പെട്ടുകൊണ്ട് അപമാനിതരായിക്കൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അവർ നിരന്തരം കരയും. ആ കരച്ചിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഹ്ലൻ നാരി ലയബ്ഖൂൻ, നരകത്തിന്റെ ആളുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ ലൗ ഉജുരിയതി സുഫ്നു ഫീ ദുമുഇഹിം ലജറത്, ആ അവർ കരഞ്ഞു തീർത്ത കണ്ണുനീരിലൂടെ, അവരുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരിലൂടെ കപ്പലോടിക്കുകയാണെങ്കിൽ ലജറത്ത്, ആ കപ്പൽ അതിലൂടെ സഞ്ചരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു, അത്രയും അവർ കരഞ്ഞിട്ടുണ്ടാകും. കരഞ്ഞു കരഞ്ഞ് വേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞു കരഞ്ഞ് അവരുടെ കണ്ണുനീരിൽ കപ്പലോടിക്കുമാറ് അത്രയും ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, വഇന്നഹു ലയബ്ഖൂനദ്ദമ, അവരുടെ കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണുനീരിന് പകരമായി രക്തമായിരിക്കും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രക്തമായിരിക്കും അവിടെ കണ്ണുനീരായി കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കരഞ്ഞു കരഞ്ഞ് അവരുടെ കണ്ണുനീര് വറ്റും. ഫയൻഖതിഉ ഹത്താ തൻഖതിഉ ദുമുഉ ഫയബ്കൂന ഹത്താ തൻഖതിഉ ദുമുഉ, അവരുടെ കണ്ണുനീര് വറ്റുവോളം അവർ കരയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വേദന സഹിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ഈ ദുനിയാവിൽ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ പരമാവധി അവർ വേദന സഹിച്ചു പിടിക്കും, അവർ കരയൂല, അവർ പിടിച്ചു നിൽക്കും. പക്ഷേ പരലോകത്ത് നരകത്തിന്റെ ശിക്ഷ ഒരാൾക്കും സഹിക്കാൻ പറ്റൂല, കരഞ്ഞു കരഞ്ഞ് അത്രമാത്രം അവർ കരഞ്ഞു തീർക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ചൂട് എത്രയാണ് അതിന്റെ ചൂട് എന്നുള്ളത് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിൽ പല തവണയായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസ് ഇപ്രകാരമാണ്, റസൂലുള്ളാഹ ആ നരകത്തിന്റെ ചൂടിനെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹ പറഞ്ഞു, ലൗകാന ഫി ഹാദൽ മസ്ജിദി മിഅതു അൽഫിൻ, ഈ പള്ളിയിൽ ഒരു ലക്ഷം ആളുകൾ ഉണ്ടെങ്കിൽ, ഒരു ലക്ഷം ആളുകൾ ഈ പള്ളിയിൽ ഉണ്ടെങ്കിൽ, ഔ യസീദൂൻ, ഒരു പള്ളിയിൽ, ഈ പള്ളിയിൽ ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ വഫീഹി റജുലു മിൻ അഹ്ലിന്നാർ, ആ പള്ളിയിൽ തന്നെ റസൂലുള്ള കാര്യം ബോധ്യപ്പെടാൻ വേണ്ടി നരകത്തിന്റെ ചൂട് എത്രമാത്രമുണ്ട് എന്നറിയാൻ വേണ്ടി റസൂലുള്ള ഉദാഹരിക്കുകയാണ്. ഈ പള്ളിയിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ നരകത്തിൽപ്പെട്ട, നരകത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനുണ്ട് എങ്കിൽ, ഫതനഫസ ആ നരകത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ വ്യക്തി ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഒന്ന് ശ്വാസം വിട്ടാൽ, അവന്റെ ശ്വാസം ഒന്ന് പുറത്തേക്ക് വിട്ടാൽ, ഫഅസാബഹും നഫസുഹു, ആ ശ്വാസം ആ പള്ളിയിലുള്ള ആളുകളെ ബാധിക്കുകയും ചെയ്താൽ, ലഹ്തറഖൽ മസ്ജിദു വമൻ ഫീഹി എന്ന റസൂലുള്ള പറഞ്ഞത്, ആ പള്ളിയിലുള്ള ഒരു ലക്ഷം ആളുകളും അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ആളുകളും ആ പള്ളിയും ഒന്നടങ്കം കത്തിച്ചാമ്പലാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയാണ് ചൂട്? നരകത്തിന്റെ ചൂടല്ല പറഞ്ഞത്, നരകത്തിലിട്ട് നരകത്തിൽ ഉള്ള ഒരു വ്യക്തി പുറത്തേക്ക് വന്ന് അവൻ ചുട്ടുകരിഞ്ഞ് അല്ലെങ്കിൽ ആ ചൂടിൽ കുളിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും, അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു പള്ളിയിൽ വന്ന് ഒന്ന് ശ്വാസം വിട്ടാൽ തന്നെ അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കത്തിച്ചാമ്പലാകുമാർ, അല്ലെങ്കിൽ ആ പള്ളി തന്നെ കത്തിച്ചാമ്പലാകുമാർ, അവന്റെ ശ്വാസത്തിന്റെ ചൂട് തന്നെ ഉണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നരകത്തിൽ നിന്നാണ് അള്ളാഹു തആല റമദാനിലെ രാത്രികളിൽ ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ആ ലിസ്റ്റിൽ അള്ളാഹു മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ റമദാനിൽ നമ്മൾക്കത് നേടിയെടുക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമ്മൾക്ക് കിട്ടാനില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിലെ രാത്രികളിൽ അല്ലാഹു തആല മോചിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യത്യസ്തമായ ശിക്ഷകൾ കൊണ്ട് അല്ലാഹു ആ നരകം തയ്യാറാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ ഗളബിനേക്കാൾ അള്ളാഹുവിന്റെ ശിക്ഷയേക്കാൾ ഒക്കെ മികച്ചു നിൽക്കുന്നു. എന്നിരുന്നാലും അള്ളാഹുവിന്റെ ശിക്ഷ ഇന്ന അദാബി ലശദീദ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ ശിക്ഷയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നരകത്തിലെ ഓരോ ശിക്ഷകൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള അനുഭവങ്ങൾ തന്നെ നരകത്തിലുണ്ട്. വെറും ചൂട് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ശക്തമായ തണുപ്പുണ്ട്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ശിക്ഷകൾ നരകത്തിൽ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിന്നാരി ഹയ്യാതിൻ കഅംസാലി അഅനാഖിൽ ബുഖ്ത്. നരകത്തിൽ ചില പാമ്പുകളുണ്ട്. ആ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ കഴുത്തുപോലെയുള്ള ഒരു തരം ഭീകരമായ പാമ്പുകളാണ്. തൽസഉ ഇഹ്ദാഉന്ന ലസ്അത ഫയജിദു ഹംവതഹ 40 ഖരീഫ. ആ പാമ്പ് ഒരു തവണ നമ്മളെ ഒന്ന് കടിച്ചാൽ, ഒരൊറ്റ തവണ ആ പാമ്പ്, ഒരുപാട് തവണ അത് നമ്മളെ കടിക്കും, ഒരു തവണ കടിച്ചാൽ 40 വർഷമായിരിക്കും അതിന്റെ വേദന നിലനിൽക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 40 വർഷം അതിന് വേദന ഉണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് പാമ്പുകൾ നരകത്തിലുണ്ട്. വഇന്ന ഫിന്നാരി അഖാരിബ കഅംസാലിൽ ബിഗാലിൽ മുകിഫ. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, നരകത്തിൽ ചില തേളുകളുണ്ട്, കോവർ കഴുതകളെ പോലെയുള്ള. ആ തേളുകൾ എന്ന് പറഞ്ഞാൽ തൽസഉ ഇഹ്ദാഉന്ന ലസ്അത ഫയജിദു ഹംവതഹ 40 സനതൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു തവണ കടിച്ചാൽ, ആ തേള് കടിച്ചാൽ 40 വർഷമായിരിക്കും അതിന്റെ വേദനയുണ്ടാവുക. ഒരൊറ്റ കടിയുടെ വേദനയാണ് ലസ്അത എന്ന് പറഞ്ഞ ഒരു കടിയാണ്. ഒരു കടിയുടെ വേദന തന്നെ 40 വർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയാണ് നരകത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള നരകത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു ഓരോ ദിവസം, ഇന്നലെ രാത്രി ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. 3 രാത്രി അല്ലെങ്കിൽ 4 രാത്രി കഴിഞ്ഞുപോയി. ആ രാത്രികളിലൊക്കെ അള്ളാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾക്ക് വലിയ നഷ്ടം തോന്നുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആളുകൾക്ക് അവർ നരകത്തിലാണെങ്കിൽ എവിടെയായിരിക്കും അവരുടെ സീറ്റ് എന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ അവര് അള്ളാഹുവിന് വല്ലാതെ ശുക്ർ കാണിക്കും, അള്ളാഹുവിനെ രക്ഷപ്പെടുത്തിയല്ലോ. അതുപോലെ തന്നെ നരകത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ഒരുത്തനോട് നീ നന്മ ചെയ്ത് ജീവിച്ചിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്റെ സീറ്റ് ഇതായിരുന്നു എന്നും അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോഴായിരിക്കും നമ്മൾക്കതിന്റെ നഷ്ടം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് തോന്നും, അള്ളാഹു ഞാൻ സൽക്കർമ്മം ചെയ്ത് ജീവിച്ചിരുന്നുവെങ്കിൽ എന്നെ എത്തിക്കാനുണ്ടായിരുന്ന സ്ഥലം ഇതായിരുന്നു എന്ന് അള്ളാഹു കൊതിപ്പിച്ചിട്ട് അവനെ നരകത്തിലേക്ക് എറിയാൻ വലിയ സങ്കടമായിരിക്കും. ഇതായിരുന്നു എനിക്ക് കിട്ടേണ്ടിയിരുന്നത്, പക്ഷെ നീ ഞാൻ പറഞ്ഞതനുസരിച്ചില്ല, എന്നെ ധിക്കരിച്ചു, അള്ളാഹു നരകത്തിലെറിയും. അതുപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കും വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അയാൾ നരകത്തിലായിരുന്നുവെങ്കിൽ ഇന്ന സ്ഥലത്തായിരുന്നു, ഇതായിരുന്നു എന്റെ സീറ്റ് എന്ന് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടാണ് എല്ലാ ആളുകളെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിന്റെ ഗൌരവം മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിലെ രാത്രികളിൽ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ പ്രാർത്ഥനയിൽ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. രണ്ട് ഭാഗമാണുള്ളത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവെ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, ആ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളും പ്രവർത്തനങ്ങളും അല്ലാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. ഈ പ്രാർത്ഥന എല്ലാവരും പഠിച്ചു വെക്കണം. റസൂലിന്റെ ദീർഘമായ പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ്. ചെതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അള്ളാഹുവെ നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും അതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരം റമദാനിലാകട്ടെ അല്ലാത്ത ദിവസങ്ങളിലാകട്ടെ നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യമാണിത്. അങ്ങനെ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ച് റമദാനിലെ രാത്രികളെന്ന് പറഞ്ഞാൽ മറ്റു രാത്രികളെ പോലെ തന്നെയുള്ള ശ്രേഷ്ഠതയുണ്ട്, അതിന് പുറമെയുള്ള ശ്രേഷ്ഠതകളാണ് നമ്മളിവിടെ പറയുന്നത്. ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങണം സ്വർഗം. അങ്ങനെ ചോദിച്ച് അതിനർഹതയുള്ള ആളുകളെയാണ് അള്ളാഹു ഓരോ റമദാനിന്റെ ഓരോ രാത്രിയിലും ഇങ്ങനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം ചോദിക്കണം. വല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബു എന്നൊരു കവി പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിന് ചോദിക്കാതിരുന്നാലാണ് വെറുപ്പ്, ആദമിന്റെ മക്കൾക്ക് മനുഷ്യർക്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതാണ് വെറുപ്പ്. അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിലാണ് അള്ളാഹുവിന് ദേഷ്യം. അതാ റസൂലുള്ള പറഞ്ഞത്, മല്ലം യസ്അലില്ലാഹ യഗ്ദബ അലൈ, ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അവനോട് ദേഷ്യപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ചോദിക്കുക, സ്വർഗത്തിലേക്ക് എത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹു ഈ റമദാനിന്റെ രാത്രിയിൽ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ നടത്തിയാൽ അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്ന, പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന രാത്രികളാണ് ഈ രാത്രികൾ. ഈ രാത്രിയുടെ മറ്റൊരു പ്രത്യേകത റസൂലുള്ള പറഞ്ഞത് നമ്മളിവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വഫുതിഹത് അബ്വാബുസ് സമാ, റമദാനിലെ രാത്രികളിൽ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. റമദാനിലെ രാത്രികളിൽ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. എന്തിനാണ് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്? ലിഖബൂലി ത്വആതി വദ്ദഅവാത്, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കാനാണ്, നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കാനാണ്. അതിനുവേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു വച്ചിരിക്കുകയാണ്. അത് ആ രാത്രികളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും, നമ്മൾ ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കും. റമദാനിലെ രാത്രികളിൽ പ്രത്യേകിച്ചും അതിനുവേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നിട്ടിരിക്കുന്നു. വഫുതിഹത് അബ്വാബുർ റഹ്മ, റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു. അള്ളാഹുവിനോട് നമ്മൾ അല്ലാഹുമ്മ റഹ്മനി എന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് നമ്മൾ റഹ്മത്തിനെ ചോദിച്ചാൽ അള്ളാഹു റഹ്മത്ത് നൽകാൻ വേണ്ടി റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു വച്ചിരിക്കുന്ന രാത്രികളാണ് റമദാനിന്റെ രാത്രികൾ എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് മഹാന്മാരായ സലഫുകൾ പറഞ്ഞത്. ഒരാൾക്ക് നരകത്ത് പേടിയുണ്ടെങ്കിൽ അങ്ങനെ അവൻ എങ്ങനെയാണ് രാത്രി ഉറങ്ങാൻ സാധിക്കുക? അവൻ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കും, നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് സലഫുകൾ പറയാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് റമദാനിൽ ഓരോ ദിവസവും രാത്രിയിൽ അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ റമദാനിന്റെ രാത്രിയുടെ പ്രത്യേകതയുടെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ആ റമദാനിലെ രാത്രികളിലുള്ള ഇബാദത്തുകളിലാണ്. റമദാനിലെ രാത്രികളിൽ പ്രത്യേകം ഇബാദത്തുകളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയ ഇബാദത്തുകൾ തന്നെയാണ്. അതിൽ റമദാനിന്റെ രാത്രി തുടങ്ങുന്നത് തന്നെ ഒരു മഹത്തായ ഇബാദത്തുമായിട്ടാണ്. ഏതാണ് ആ ഇബാദത്ത്? റമദാനിന്റെ രാത്രി തുടങ്ങുന്നത് തന്നെ ഒരു ഇബാദത്ത് കൊണ്ടാണ്. ഏതാണ് ആ ഇബാദത്ത്? നോമ്പുതുറ. നോമ്പുതുറ ഫിത്ർ, ആ രാത്രി തുടങ്ങുന്നത് തന്നെ ഇബാദത്ത് കൊണ്ടാണ്. അത് വലിയൊരു ഇബാദത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ശ്രേഷ്ഠകൃതങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. റസൂലുള്ള പറഞ്ഞു, ആരെങ്കിലും ഫിത്റിന് വേണ്ടി നോമ്പു തുറക്കാൻ ധൃതി കാണിച്ചവന് ഖൈറിലായിരിക്കും. അതുപോലെ തന്നെ യഹൂദികൾ, അവർ വളരെ അഹ്ലുൽ കിതാബുകാർ, അവർ വളരെ വൈകിട്ടാണ് നോമ്പു തുറക്കുക, അതുകൊണ്ട് നിങ്ങൾ നേരത്തെ നോമ്പ് തുറക്കണം. അത് ഇബാദത്താണ്. ഇബ്നു ഉസൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, പല ആളുകൾക്കും അത് ഇബാദത്താവൂല, എന്നാൽ നിയ്യത്തുള്ള ആളുകൾക്ക് അത് ഇബാദത്താകും. നമ്മൾ വിശന്നിരിക്കുമ്പോ ബാങ്ക് കൊടുത്ത ഉടനെ ഭക്ഷണം കഴിക്കണം എന്ന താല്പര്യത്തോടുകൂടിയായിരിക്കും മനസ്സുണ്ടാകുക. അങ്ങനെ വെറുതെ മനസ്സിന്റെ താല്പര്യത്തിന് നമ്മൾ തിന്നാൽ
അതിന് കൂലി കിട്ടൂല. മറിച്ച് നമ്മൾ ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഇതിനൊരുപാട് ഖൈറുണ്ട് എന്ന നിയ്യത്തോടുകൂടിയാണ് നമ്മൾ ആ നോമ്പ് തുറക്കുന്നതെങ്കിൽ അതിന് പുണ്യമാണ്. ആ ഇബാദത്തോടുകൂടി തന്നെ ആ രാത്രി നമ്മൾക്ക് ആരംഭിക്കാൻ സാധിക്കും. ഇബ്നു ഉസൈമി റഹിമഹുള്ള തന്നെ പറയുന്നുണ്ട്, അധിക ആളുകളും ഈ ഭക്ഷണം കഴിക്കുന്നത് ആ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അല്ലെങ്കിൽ ആ മനസ്സിന്റെ താല്പര്യം കൊണ്ട് ആ ഒരു മനസ്സിന്റെ ആഗ്രഹം കൊണ്ട് ആളുകൾക്ക് വിശക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാകും. ആ ഒരു താല്പര്യത്തിലാണ് പലരും അധിക ആളുകളും നോമ്പ് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ഇബാദത്തായി മാറുന്നില്ല. എന്നാൽ ഈ മനസ്സിൽ ആഗ്രഹമുള്ളതോടൊപ്പം തന്നെ വിശക്കുന്നവരെത്തന്നെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിനോട് താല്പര്യമുണ്ടാകും. അതുള്ളതോടൊപ്പം തന്നെ ഞാനിവിടെ റസൂലിനെ പിന്തുടരുകയാണ്, റസൂലുള്ള പഠിപ്പിച്ചൊരു സുന്നത്താണ് ഇത് ധൃതി കാണിക്കുക പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കരുതിയാൽ അത് ഇബാദത്തായി മാറി. അങ്ങനെ റമദാനിന്റെ രാത്രി തുടങ്ങുന്നത് തന്നെ ഒരു ഇബാദത്ത് കൊണ്ട്, അങ്ങനെ ആ റമദാനിന്റെ രാത്രി അവസാനിക്കുന്നതും ഇബാദത്ത് കൊണ്ട്. ഏതാണത്? അത്താഴം കഴിച്ചുകൊണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസിലൂടെ, ഒരുപാട് ഹദീസിലൂടെ ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞിട്ട് അത്താഴം കഴിക്കുക എന്നുള്ളത്. ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റമദാനിലെ രാത്രിയിലെ ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ് ഖുർആനിന്റെ പാരായണവും അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അതും അതിന്റെ കൂടെ മനസ്സിലാക്കണം, നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. മൻ ഫത്തറ സായിമൻ ഫലഹു മിസ്ലു അജ്രി, നമ്മൾക്കറിയുന്ന ഹദീസാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം കൂടുതൽ പറയുന്നില്ല. ഒരാൾ ഒരുത്തനെ നോമ്പ് തുറപ്പിച്ചാൽ അവന് അതിന്റെ പ്രതിഫലമുണ്ട്. പണ്ഡിതന്മാർ എന്താണ് ഒരാളെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം വയറ് നിറച്ചവന് തിന്നാൻ കൊടുക്കണോ, അല്ലെങ്കിൽ ഒരു ചെറിയ കാരക്ക കൊടുത്താൽ തന്നെ നോമ്പ് തുറപ്പിച്ചതിന്റെ കൂലി കിട്ടുമോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നു ഉസൈമിയ റഹിമഹുള്ള പറയുന്നത്, ആ ഹദീസിന്റെ ലാഹിർ പ്രത്യക്ഷമായ അർത്ഥമനുസരിച്ച് നമ്മളൊരു കാരക്ക കൊടുത്തിട്ടാണെങ്കിലും ഒരുത്തിനെ നോമ്പ് തുറപ്പിച്ചാൽ അതിന്റെ പ്രതിഫലം നമ്മൾക്കുണ്ട് എന്നാണ് ഇബ്നു ഉസൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ സലഫുകൾ അതിന് വലിയ താല്പര്യം കാണിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവർ 500 ആളുകളെ നോമ്പ് തുറപ്പിക്കുന്ന സലഫ്, ഒരു മാസം റമദാൻ മാസത്തിൽ തന്നെ 500 ആളുകളെ നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ അവർ പറയാറുണ്ട്, ലഅൻ അദ്ഉ അശ്റത മിൻ അസ്ഹാബി ഫഉത്ഇമഹും തആമൻ യസ്തഹൂനഹു അഹബ്ബു ഇലയ്യ മിൻ അൻ ഉതിഖ അശ്റത മിൻ വലദി ഇസ്മായിൽ. 10 ആളുകളെ വിളിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് 10 അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമെന്ന് സലഫുകൾ പറയാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അവർ അത് ശ്രദ്ധിച്ചിരുന്നു. അത് നമ്മൾക്ക് പറ്റും, വലിയ രൂപത്തിലുള്ള ഭക്ഷണ പരിപാടികളൊന്നും വെക്കാതെ തന്നെ ചെറിയ രൂപത്തിൽ തന്നെ നമ്മൾക്ക് ആ പ്രതിഫലം വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റമദാനിലെ രാത്രിയിലെ പ്രധാനപ്പെട്ട ഇബാദത്താണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണവും വിശുദ്ധ ഖുർആനിന്റെ പഠനവും. പഠനവും പാരായണവും അതിൽ റമദാനിന്റെ രാത്രിയിൽ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. നമ്മൾ കേട്ട ഹദീസായിരിക്കും, നാളെ പരലോകത്ത് നോമ്പും വിശുദ്ധ ഖുർആനും നമ്മൾക്ക് വേണ്ടി ആ ഖുർആൻ ഓതിയിട്ടുള്ള നോമ്പെടുത്തിട്ടുള്ള ആൾക്ക് ശഫാഅത്ത് കൊടുക്കും. അതിൽ നോമ്പ് പറയുന്ന കാര്യവും അതുപോലെ തന്നെ ഖുർആൻ പറയുന്ന കാര്യവും റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഖുർആൻ പറയുക? മനഅതുഹു നൗമ ബില്ലൈൽ, ഞാൻ അവന്റെ രാത്രിയുള്ള ഉറക്കത്തെ തടഞ്ഞു എന്നാണ് ഖുർആൻ അതാ പറയുന്നത്. അങ്ങനെ ഖുർആൻ നമ്മളെക്കുറിച്ച് പറയണമെങ്കിൽ രാത്രി ഉറക്കമൊഴിച്ച് നമ്മൾ ഖുർആൻ ഓതണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഖുർആൻ അത് പറയാ? അവന്റെ ഉറക്കം ഞാൻ തടഞ്ഞുവെച്ചു എന്ന് ഖുർആൻ നമ്മളെക്കുറിച്ച് പറയണമെങ്കിൽ രാത്രി നമ്മൾ ഉറക്കമൊഴിച്ച് ഖുർആൻ ഓതണം. അപ്പൊ രാത്രി ഖുർആൻ ഓതുക റമദാനിൽ എന്നുള്ളത് ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. റമദാനിലല്ല, എല്ലാത്ത ദിവസങ്ങളിലും രാത്രി ഖുർആൻ ഓതുക എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമാണ്. മാത്രമല്ല ഖുർആനിന്റെ പഠനം മുദാറസത്തുൽ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ സുപരിചിതമായിട്ടുള്ള ഹദീസാണ്, എല്ലാ റമദാനിലും നമ്മൾ കേൾക്കുന്ന ഹദീസാണ്. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗർവം ചെയ്യുന്ന വ്യക്തി റസൂലായിരുന്നു. وكان أجود ما يكون في رمضان حين يلقى جبريل فيدارسه القرآن رمضان الجبريل وأن رسولنا القرآن قد بجوده مدارسة دارسة എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ജിബ്രീൽ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും റസൂൽ ഇങ്ങോട്ട് ഓതി കൊടുക്കും അതിനാണ് മുദാറസ എന്ന് പറയുക തദ്രീസ് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കൽ മുദാറസ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പഠനമാണ് റസൂൽ ഇങ്ങോട്ട് ചൊല്ലിക്കൊടുക്കും ജിബ്രീൽ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും രണ്ടു ഭാഗത്തും പ്രവർത്തനം നടക്കുന്നതിനാണ് മുദാറസ എന്ന് പറയുക അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വന്ന് റസൂലിന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ജിബ്രീലിന് ഹിഫ്ള് കൊടുക്കാറുമുണ്ട് ഇത് എല്ലാ റമദാനിലും റമദാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ ചെയ്യാറുണ്ട് എന്നാണ് ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറഞ്ഞു വദല്ല അൽ ഹദീസ് അയ്ദൻ അല ഇസ്തിഹ്ബാബി ദിറാസത്തിൽ ഖുർആനി ഫി റമദാൻ റമദാനിൽ ഖുർആൻ പഠിക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും അന്ന് റസൂലുള്ള റമദാനിലാണ് ജിബ്രീൽ വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ പ്രത്യേകം റമദാനിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് റമദാനിൽ ഖുർആൻ പഠിക്കുക എന്നുള്ളത് സുന്നത്താണ് മാത്രമല്ല വലിജ്തിമാഇ അലാ ദാലിക് ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരുമിച്ചു കൂടുക ഒരുമിച്ചിരിക്കുക ഖുർആന്റെ സംഗമം ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുമിച്ചു കൂടൽ അതും സുന്നത്താണെന്ന് കിട്ടും വഅർദിൽ ഖുർആനി അലാ മൻ ഹു അഹ്ഫദു മിൻഹു അഹ്ഫദു ലഹു അതുപോലെ തന്നെ നമ്മൾക്ക് ഹിഫ്ദ് ഉള്ളത് നമ്മളെക്കാൾ കൂടുതൽ ഹിഫ്ദുള്ള ആൾക്ക് ചൊല്ലിക്കൊടുക്കുക അതും സുന്നത്താണെന്ന് ഈ ഹദീസ് എന്ന് കിട്ടും കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന് ചൊല്ലിക്കൊടുത്തു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഹിഫ്ദ് മറ്റൊരാൾക്ക് ചൊല്ലിക്കൊടുക്കൽ അതും റമദാനിൽ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടുമെന്നാൻ മാത്രമല്ല ഈ ഹദീസിലുള്ള മറ്റൊരു കാര്യം وفي هذا الحديث ان المدارسه بين النبي وبين جبريل كانت ليلا
هذا നമ്മുടെ വിഷയം ജിബ്രീൽ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തത് റസൂൽ തിരിച്ച് ജിബ്രീലിനെ ചൊല്ലി കൊടുത്തത് റമദാനിലായിരുന്നു റമദാനിലെ രാത്രിയിലായിരുന്നു എന്നുള്ളത് وهذا يدل على استحباب الاكثار من التلاوه في رمضان ليلا റമദാനിലെ രാത്രിയിൽ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നത് പുണ്യമുള്ള കാര്യമാണ് സുന്നത്താണ് പ്രത്യേകം സുന്നത്താണ് എന്ന് ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് അപ്പൊ റമദാനിൽ രാത്രി ഖുർആൻ പഠിക്കുക എന്നുള്ളത് പകൽ സമയത്ത് ഖുർആൻ പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ കാര്യമാണ് കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും തമ്മിലുള്ള മുദാറസ നടന്നത് റമദാനിലെ രാത്രികളിലാണ് എന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു റജബ് റഹിമഹുള്ളാ പറഞ്ഞിട്ടുള്ളത് കാരണം രാത്രി എന്ന് പറഞ്ഞാൽ ഫഇന്ന ലൈല തൻഖതിഉ ഫീഹി ശവാഗിൽ എല്ലാ അശുഗലിൽ നിന്നും മാറി നമ്മുടെ മനസ്സ് ഫ്രീയാകും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം കൂടുതൽ ചിന്തിക്കാനൊക്കെ ഏറ്റവും അടക്കവും ഒതുക്കവുമുള്ള സമയം രാത്രിയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു അപ്പോ ഈ രാത്രി റമദാനിലെ രാത്രികൾ എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ ആ തറാവീഹ് കഴിഞ്ഞ് വീട്ടിൽ പോയി കടന്നുറങ്ങുന്നതിനപ്പുറത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇബാദത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണമാകട്ടെ അതുപോലെ തന്നെ മറ്റു അള്ളാഹുവിന്റെ അടുത്ത് പുണ്യം കിട്ടുന്ന എന്ത് കാര്യങ്ങളും ആ റമദാനിന്റെ രാത്രികളിൽ നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ കൂടുതലായിട്ട് ചെയ്യണം അങ്ങനെ റമദാനിന്റെ രാത്രികളെ നമ്മൾക്ക് ജീവിപ്പിക്കാൻ സാധിക്കണം പ്രത്യേകിച്ചും റമദാനിന്റെ അവസാനത്തെ പത്തിൽ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് റസൂലുള്ള ഈ ആദ്യത്തെ രണ്ട് പത്തുകളേക്കാൾ കൂടുതലായി റമദാനിന്റെ അവസാനത്തെ പത്തിൽ അമൽ ചെയ്തിരുന്നു രാത്രികളിൽ പൂർണ്ണമായി അല്ലെങ്കിൽ രാത്രിയെ ജീവിപ്പിച്ചിരുന്നു എന്നുള്ള ഹദീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റമദാനിന്റെ രാത്രിയിലെ സുപ്രധാനമായ ഇബാദത്താണ് റമദാനിലെ രാത്രി നിസ്കാരം റമദാനിലെ രാത്രി നിസ്കാരത്തിന് ശ്രേഷ്ഠതയുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി ആരെങ്കിലും റമദാനിൽ രാത്രി നിസ്കരിച്ചാൽ രണ്ട് കാരണം കൊണ്ടാണ് അവൻ രാത്രി നിസ്കരിക്കുന്നത് റമദാനല്ലേ ഞാൻ പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ മോശമാണ് റമദാനായിട്ടു ഇനി പള്ളിയിൽ കണ്ടിട്ടില്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കുക എന്ന് കരുതിയിട്ട് വന്നിട്ട് കാര്യമില്ല ഈമാനൻ വഹ്തിസാബൻ രണ്ട് കാരണങ്ങളാണ് അവരെ നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒന്ന് ഈമാനൻ അവന്റെ വിശ്വാസം മറ്റൊന്ന് ഇഹ്തിസാബ് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടണം ഈ രണ്ട് കാരണമാണ് അവനെ നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നത് വേറൊരു കാരണവുമില്ല പലപ്പോഴും പല ആളുകളും പല ആളുകളും റമദാനിൽ സജീവമാകുന്നതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ റമദാനിൽ ഞാൻ പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ അതൊരു മോശമാണ് എന്ന് ചിന്തിച്ച് പള്ളിയിൽ വരുന്ന ആളുകളുണ്ട്. എന്നാൽ ഈമാനും ഇഹ്തിസാബോടും കൂടി നമ്മൾ റമദാനിൽ രാത്രി നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അതുപോലെ തന്നെ മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന്, അത് അവസാനത്തെ പത്തിലാണ് പ്രതീക്ഷിക്കാൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾക്കറിയാം. അതിൽ നമ്മൾ രാത്രി നിസ്കരിച്ചാൽ നമ്മുടെ പാപം പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാമിന്റെ കൂടെ പൂർണമായി നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇന്ന റജുല ലയുസല്ലി മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈലത്തിൻ, രാത്രി മൊത്തം നിസ്കരിച്ച കൂലിയാണ്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള, റമദാനിൽ പ്രത്യേകിച്ചും ശ്രേഷ്ഠതകളുള്ള രാത്രി നിസ്കാരം, ഇൻഷാഅല്ലാ അതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. രാത്രി നിസ്കരിക്കാൻ ഈ റമദാനിലാകട്ടെ അല്ലാത്ത ദിവസങ്ങളിലാകട്ടെ രാത്രി നിസ്കാരത്തിന് നമ്മൾക്ക് സഹായകമാകുന്ന ചില കാര്യങ്ങളുണ്ട്, 8-10 കാര്യങ്ങൾ. റമദാനിൽ പലപ്പോഴും നമ്മൾ രാത്രി നിസ്കരിക്കാറുണ്ട്, പക്ഷേ മറ്റു മാസങ്ങളിൽ നമ്മൾക്ക് രാത്രി നിസ്കരിക്കാൻ മടിയാണ്, അലസതയാണ്. എന്നാൽ ഈ രാത്രി നിസ്കാരത്തിന് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാഅല്ലാ അതാണ് കുറഞ്ഞ സമയം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് രാത്രി നമസ്കാരത്തിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് നമുക്ക് സഹായകമാകുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം അൽ ഇഖ്ലാസ്, ഇഖ്ലാസാണ്. നമ്മുടെ മനസ്സിൽ അതുണ്ടാകണം, നമ്മുടെ മനസ്സ് ശുദ്ധാകണം. നമ്മൾ ഏതൊരു അമൽ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉദ്ദേശം അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമായിരിക്കണം. അങ്ങനെ നമ്മൾക്ക് മനസ്സ് ശുദ്ധീകരിക്കാൻ സാധിച്ചാൽ, ആ ഇഖ്ലാസ് അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇഖ്ലാസു നിയ്യ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മൾക്ക് രാത്രി നിസ്കരിക്കാൻ അത് സഹായകമാകും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ഇഖ്ലാസിന്റെ കുറവ് കൊണ്ടാണ് നമ്മൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത്. അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത് വമാ ഉമിറു ലി ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി ശിർക്കില്ലാതെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള കൽപ്പനയാണ് മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് എന്ന് റസൂൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ദീനിയായിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. റസൂലുള്ള അതിനെ ശക്തമായി എതിർത്തു. ഫമൻ അമില മിൻഹും അമലൽ ആഖിറത്തി ലിദ്ദുനിയ, പരലോകത്ത് പ്രതിഫലം ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ദുനിയാവിന് വേണ്ടി ആരെങ്കിലും ചെയ്താൽ, ലം യകുല്ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, പരലോകത്ത് അവനൊന്നും ഉണ്ടാകൂല, പരലോകത്ത് അവനൊന്നും ഉണ്ടാകൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുതറിഫ് ഇബ്നു ശിഖീർ റഹിമഹുല്ലാ പറഞ്ഞു, സലാഹുൽ അമലി ബി സലാഹിൽ ഖൽബ്, ഒരാളുടെ ഹൃദയം നന്നാകുന്നതിലൂടെയാണ് അവന്റെ പ്രവർത്തനം നന്നാവുള്ളൂ. വസലാഹുൽ ഖൽബി ബി സലാഹിൻ നിയ്യ, അവന്റെ ഹൃദയം നന്നാകണമെങ്കിൽ അവന്റെ നിയ്യത്ത് നന്നാകണം, അവന്റെ ഉദ്ദേശം നന്നാകണം. വലിയ വിഷയമാണത്, നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള വിഷയമാണത്. നമ്മുടെ മനസ്സ്, നമ്മൾ ചെയ്യുന്ന ഓരോ അമലിന്റെയും പിന്നിൽ അള്ളാഹുവിന്റെ പ്രതിഫലമല്ലാതെ നമ്മളൊന്നും ആഗ്രഹിക്കരുത്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നമ്മൾ അമൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന വിഷയം ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അശ്ശഹവത്തുൽ ഖഫിയ്യ, നമ്മൾ ചെയ്യുന്ന അമലുകൾ മറ്റുള്ളവർ അറിയണമെന്നുള്ളൊരു താല്പര്യം മനസ്സിൽ വരിക. നമ്മൾ ചെയ്യുന്ന അമലുകൾ മറ്റുള്ളവർ അറിയണമെന്നുള്ള താല്പര്യം, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ചെയ്ത അമലുകൾ ആളുകൾ അറിയണം എന്നൊരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടോ, അതിനാണ് ശഹ്വത്തുൽ ഖഫിയ്യ എന്ന് പറയാം. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അർ-റിയാഉ വശ്ശഹ്വത്തുൽ ഖഫിയ്യ, റസൂലുള്ള പറഞ്ഞതാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്ന രണ്ട് കാര്യം, ഒന്ന് റിയാഉം ലോകമാന്യത, മറ്റൊന്ന് ശഹ്വത്തുൽ ഖഫിയ്യ. ശഹ്വത്തുൽ ഖഫിയ്യ എന്ന് പറഞ്ഞാൽ അഹബ്ബു തിലാഇ നാസി അലൽ അമൽ, നമ്മൾ ചെയ്ത അമലുകൾ ആളുകൾ അറിയണമെന്ന ഒരു താല്പര്യം മനസ്സിൽ വരിക. ഇതൊക്കെ നമ്മൾ വളരെ ഉത്സാഹത്തോടുകൂടി ചെയ്യുന്ന അമലുകളെ നശിപ്പിച്ചു കളയാൻ അത് മതിയാകൂ. നമ്മൾ ഈ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന രൂപത്തിൽ തീരുമാനിച്ചുറപ്പിച്ചതായിരിക്കും. പക്ഷേ ഈ രൂപത്തിലുള്ള പല പൈശാചികമായിട്ടുള്ള ചിന്തകളും മനസ്സിലേക്ക് വരും. അതാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഏതൊക്കെ രൂപത്തിലാണ് പഠിപ്പിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ പഠിപ്പിക്കും. ഒരു അമൽ ചെയ്യുന്നതിന് മുമ്പ് പിശാജ് വരും. എന്താ പറയാറിയോ, പിശാജ് പറയും അമൽ ചെയ്യണ്ടെന്ന് പറയും. അങ്ങനെ അമൽ ചെയ്യാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പിശാജിന്റെ പ്രേരണ കൊണ്ട് അമൽ ചെയ്യാതെ ഒന്നും ചെയ്യാതെ നടക്കുന്ന ആളുകൾ. രണ്ടാമത് പിശാജ് വരിക, ഈ ഒരു വസ്വാസിൽ പെടുത്താൻ പറ്റാത്ത ആളുകളുണ്ടാവും. അവർ അമൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാകും, പിശാജിനായിരുന്നു അവനെ തടയാൻ സാധിക്കാത്ത വിഭാഗം ആളുകൾ. അവർ അമൽ ചെയ്യുമ്പോൾ പിശാജ് വരും. ആളുകൾ കാണുന്നുണ്ട് നിസ്കാരം നന്നാക്കിക്കോ, ആളുകൾ അറിയുന്നുണ്ട് നീ നല്ല നിസ്കാരക്കാരനാണ് എന്ന് അവന്റെ റിയാ അവന്റെ മനസ്സിലിട്ട് കൊടുക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ അമൽ പൊളിഞ്ഞു പോകും. പിശാജ് അമലിന്റെ ഇടയിൽ വരും, പിശാജ് അമൽ കഴിഞ്ഞിട്ടും വരും. പിശാജ് അമൽ കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരിക? ഉദാഹരണം, നമ്മൾ ജമാഅത്തായി സുബഹി നമസ്കരിച്ചു. ആ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജമാഅത്തിന് വന്നിട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിച്ചിരുത്തു പറയും, ആ ചങ്ങായി വന്നിട്ടില്ല, അവനല്ലെങ്കിലും ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ നാല് കുറ്റം പറഞ്ഞ് എന്ത് ചെയ്തു? പിശാജ് നമ്മളവിടെ നമ്മൾ അൽ കിബ്റു ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ടൊരു കിബ്ർ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. ഞാൻ ഉഷാറാണ്, മറ്റോ മോശമാണ് എന്നുള്ള ചിന്ത മനസ്സിലിടും. അതും പിശാജ് ചെയ്യും. അപ്പൊ പിശാജ് എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ നമ്മളിലേക്ക് വരും. അവിടെയൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ഇഖ്ലാസാണ്. അതെത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖും സഹായവും നമ്മൾക്കുണ്ടാകുമെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹു പറഞ്ഞത്. നമ്മുടെ നിയ്യത്ത് എത്രത്തോളം ശക്തമാണോ, നമ്മുടെ മനസ്സിന്റെ താല്പര്യം, നമ്മുടെ മനസ്സ് എത്രത്തോളം ശരിയാണോ, അതിനനുസരിച്ചാണ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാകുക, അള്ളാഹിന്റെ സഹായം ഉണ്ടാകുക. അത് മോശമാണെങ്കിൽ ആ തൗഫീഖ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും സഹായകമാകുന്ന കാര്യമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ ആരും അറിയാതെ അമലുകൾ വർദ്ധിപ്പിക്കുക. അതിൽപ്പെട്ടതാണ് ഈ രാത്രിസ്കാരം. ആ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? രഹസ്യമായി ഇബാദത്തുകൾ ചെയ്യാൻ താല്പര്യപ്പെടും. അതിൽ അവൻ അവന്റെ രാത്രിസ്കാരം ഉൾപ്പെടുത്തും, അതാണ് രാത്രിസ്കാരത്തിന് ഇഖ്ലാസ് സഹായകമാകുമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം. മനസ്സിലായില്ലേ? രാത്രിസ്കാരം അതിന് സഹായകമാകും. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇഖ്ലാസ് ഉള്ളവൻ മറഞ്ഞ് അല്ലെങ്കിൽ ആരും കാണാതെ അമലുകൾ ചെയ്യാൻ അവന്റെ മനസ്സിൽ താല്പര്യം ഉണ്ടാകും. അതിൽ അവൻ പ്രധാനമായി തെരഞ്ഞെടുക്കുന്നത് ഈ രാത്രിസ്കാരായിരിക്കും. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിച്ചു, മാ സലാത്തുക ബില്ലയിൽ, നിങ്ങളുടെ രാത്രിസ്കാരം എങ്ങനെയാണ്, രാത്രിസ്കരിക്കാറുണ്ടോ, എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഫഗദിബ ഗദ്ബൻ ശദീദ, ശക്തമായ രൂപത്തിൽ ദേഷ്യപ്പെട്ടു. കാരണം അദ്ദേഹം രഹസ്യമായി ചെയ്യുന്ന ഒരു ഇബാദത്താണ്. അത് പരസ്യമായി അദ്ദേഹത്തോട് ചോദിച്ചു, അയാൾക്കത് ഇഷ്ടമായില്ല. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലറക്അത്തുൻ ഉസല്ലിഹ ഫി ജൗഫിൽ ലൈലി ഫി സിർരിൻ അഹബ്ബ ഇലയ്യ മിൻ അൻ ഉസല്ലിയ ലൈല കുല്ലഹു ഥുമ്മ അഖുസ്സഹു അലാ നാസ്. ഒരു റക്അത്ത് ആരും കാണാതെ ഒരു റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആളുകൾ രാത്രി മൊത്തം നിസ്കരിച്ച് ആളുകളോടത് പറയുന്നതിനേക്കാൾ. ആരും കാണാതെ ഒരു റക്അത്ത് നിസ്കരിച്ചു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏതിനേക്കാൾ? രാത്രി മൊത്തം നിസ്കരിച്ചിട്ട് പിന്നെ അത് ആളുകളോട് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആരും കാണാതെ ഒരു റക്അത്ത് നിസ്കരിക്കണതാണ്. രാത്രി മൊത്തം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അത് നിസ്കരിച്ചിട്ട് പിന്നെ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആരും കാണാതെ ഒരു റക്അത്ത് നിസ്കരിക്കണതാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതവരുടെ ഇഖ്ലാസ് കൊണ്ട് പറയുന്നതാണ്. ഇഖ്ലാസ് ഉള്ള ആൾക്കേ അത് സാധിക്കുള്ളൂ. ഇഖ്ലാസ് ഉള്ളവനത് സാധിക്കും, ഒരു സംശയവുമില്ല. അപ്പൊ നമ്മൾക്ക് രാത്രി നിസ്കാരം നിലനിർത്താൻ സഹായകമാകുന്ന ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഇഖ്ലാസാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് രാത്രി നിസ്കരിക്കാൻ സഹായകമാകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അൻ യസ്തശ്ഇറ മുരീദു ഖിയാമിൽ ലൈലി അന്നല്ലാഹ തആല യദ്ഉ ലിൽ ഖിയാം. നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മനസ്സിലിങ്ങനെ അവർക്ക് തോന്നണം, അള്ളാഹുവിനെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം രാത്രിയായാൽ അള്ളാഹു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കയറണം എന്നാണ്. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറിയ നമുക്ക് നിസ്കരിക്കാൻ തോന്നും. എന്തായാലും അള്ളാഹു എന്നെ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ് സൂറത്തുൽ മുസമ്മിലിൽ പറഞ്ഞത്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. റസൂലിനോട് പറഞ്ഞതാണെങ്കിലും മൊത്തത്തിലുള്ള കാര്യമാണ്. എന്താണ്? നിങ്ങൾ രാത്രി പുതപ്പിട്ട് മൂടിയവനെ ഖുമിൽ ലൈൽ, നീ രാത്രി നിസ്കരിക്കും. ഇത് അള്ളാഹു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രാത്രി നിസ്കരിക്കാൻ അള്ളാഹു എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ആ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഖുമിൽ ലൈൽ, ഖുമിൽ ലൈൽ ഇല്ലാ ഖലീല, നിസ്ഫഹു അവ ഇൻകുസ് മിൻഹു ഖലീല എന്ന് അള്ളാഹുവിന്റെ വചനം അവൻ ഇങ്ങനെ ഓർത്താൽ അവനത് ആ നിസ്കാരത്തിലേക്ക് താല്പര്യമുണ്ടാകും എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നദറു ഫീ ഹാലി സലഫി വസ്സാലിഹീന ഫീ ഖിയാമിൽ ലൈൽ. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് സലഫുകൾ എങ്ങനെയായിരുന്നു രാത്രി നിസ്കരിച്ചിരുന്നത്. അവരുടെ നിസ്കാരത്തിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് രാത്രി നിസ്കരിച്ചിരുന്നത്, ആ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കലാണ്. സലഫുകൾ എങ്ങനെയായിരുന്നു അത് നമ്മൾ ചിന്തിക്ക, ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ് നമ്മൾ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു റക്അത്തിൽ തന്നെ റസൂൽ അഞ്ച് ജുസ് പാരായണം ചെയ്തിട്ടുണ്ട്, സൂറത്തുൽ ബഖറ, സൂറത്തുൽ നിസാ, ആലു ഇംറാൻ. അങ്ങനെയായിരുന്നു അവരുടെ നിസ്കാരം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള സലഫുകൾ റസൂലിന്റെ പിന്നിൽ നിന്ന് അവർ നിസ്കരിച്ചു, അവർ സ്വന്തമായി നിസ്കരിച്ചു. അതുപോലെ തന്നെ മഹാന്മാരായ സലഫുകളുടെ ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ ഈ രാത്രി നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചത് കാണാൻ സാധിക്കും. അവർ അത് വലിയ ആസ്വാദനത്തോടുകൂടി ചെയ്തിരുന്ന ഒരു പ്രവർത്തനമാണ്. അവർക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആസ്വാദനമുള്ള കാര്യമായിരുന്നു. റസൂലിന് അങ്ങനെ തന്നെയായിരുന്നു. ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സല, എന്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. നിസ്കാരം അവർ ആസ്വദിച്ചു ചെയ്തു. മാത്രമല്ല റസൂലിനെ തന്നെ ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സല, റസൂലിനൊരു മാനസികമായിട്ട് പ്രയാസമുണ്ടായാൽ റസൂലിനെ വേ നിസ്കാരത്തിലേക്ക് ചെല്ലും, നിസ്കരിക്കാൻ വേണ്ടി ചെല്ലും. അപ്പോ മനസ്സിന് സമാധാനം നൽകുന്ന, അവർ ആസ്വദിച്ചു ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു നിസ്കാരം എന്നുള്ളത്. അങ്ങനെയുള്ള സലഫുകളുടെ ചരിത്രം പഠിച്ചാൽ നമ്മൾക്ക് രാത്രി നിസ്കരിക്കാൻ തോന്നും. അവരുടെ നിസ്കാരം നമ്മുടെ നിസ്കാരം തട്ടിച്ചു നോക്കിയാൽ ഒന്നുമല്ല, അതും നമ്മുടെ നിസ്കാരം തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ടാകും. അവർ രാത്രി ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഖുർആൻ മൊത്തം, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ, ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഖുർആൻ ഖത്മു തീർത്ത സലഫുകൾ ഉണ്ടായിരുന്നു. അത്രയും അവർ ദീർഘമായി പാരായണം ചെയ്ത്, രാത്രി നിസ്കാരത്തിലൊക്കെ പാരായണം ചെയ്തുകൊണ്ട് അവരത് നിർവഹിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു വഹബ് റഹിമഹുള്ള പറയാണ്, കുല്ലു മൽദൂദിൻ ഇന്നമാ ലഹു ലദ്ദതുൻ വാഹിദ, ഏതൊരു ആസ്വാദനമുള്ള കാര്യത്തിന് ഒരൊറ്റ ആസ്വാദനം ഉണ്ടാകുള്ളൂ, ഇല്ലൽ ഇബാദ, ഇബാദത്തിനൊഴികെ. അവർ ആസ്വദിച്ചിരുന്നു, നമ്മൾക്ക് ആ ആസ്വാദനം ഉണ്ടോന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇബാദത്തിന് മൂന്ന് ആസ്വാദനമുണ്ട് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു വഹബ് പറയുന്നത്. ആ ഒരു രൂപത്തിൽ ആസ്വദിക്കാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാകൂല. എന്താണ് മൂന്ന് ആസ്വാദനം, ഇബാദത്തിനുള്ള മൂന്ന് ആസ്വാദനം? ഫഇന്ന ലഹാ സലാസ ലദ്ദാത്ത്, ആ ഇബാദത്തിന് മൂന്ന് ആസ്വാദനമുണ്ട്. ഒന്ന് ഇദാ കുൻത ഫീഹി, ആ ഇബാദത്തിലാകുമ്പോൾ ഒരു ആസ്വാദനമുണ്ട്. വഇദാ തദക്കർതഹ, പിന്നെ ആ ഇബാദത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ മറ്റൊരു ആസ്വാദനം, മറ്റൊരു ആനന്ദം. ഇബാദത്തിലാകുമ്പോൾ ആനന്ദം, പിന്നെ ആ ഇബാദത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആനന്ദം. പിന്നെ മൂന്നാമത്തേത് വൈദാ ഉതീത സവാബഹ, പിന്നെ അതിന്റെ പ്രതിഫലം കിട്ടുമ്പോൾ മൂന്നാമതൊരു ആനന്ദം. ഈ മൂന്നാനന്ദവും നമ്മൾക്കുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമുക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. നാലാമത്തൊരു കാര്യം, രാത്രി നിസ്കാരം നിലനിർത്താൻ നമ്മൾക്ക് സഹായകമാകുന്ന നാലാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉറങ്ങുമ്പോഴുള്ള ഒരുപാട് അദബുകൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പല മര്യാദകളും പഠിപ്പിച്ചിട്ടുണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഉറങ്ങുക എന്നാണ്. അത് നമുക്ക് രാത്രി നിസ്കാരത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അദാബുന്നവും, ഉറങ്ങുമ്പോഴുള്ള മര്യാദകൾ പാലിക്കുക, അവിടെ ചൊല്ലേണ്ട ദിക്റുകൾ നമ്മൾ ചൊല്ലുക, എങ്കിൽ നമ്മൾക്ക് രാത്രി നിസ്കാരത്തിന് അത് സഹായകമാകുമെന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുക എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം പരിസരബോധമില്ലാത്ത ഉറക്കത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞാണ് അവൻ കിടക്കുന്നതെങ്കിൽ അവൻ ഉറക്കത്തിലേക്ക് ആണ്ടുപോകും, അവന് പെട്ടെന്ന് അവന് ഉണരാൻ സാധിക്കൂല എന്നാണ്. എന്നാൽ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ്, അദ്ദേഹം ഒരു തബീബൻ, ഒരു ഡോക്ടറാണ് അദ്ദേഹം എല്ലാ നിലക്കും, അദ്ദേഹം പറയാണ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ അതാണ് ഒന്ന്. അതുപോലെയുള്ള ഉറക്കത്തിന്റെ മര്യാദകൾ, അവിടെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചൊല്ലി കിടക്കുക എന്നുള്ളത് നമ്മൾക്ക് രാത്രി നിസ്കാരത്തിന് അത് സഹായകമാകും. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നൗമു അലാ തഹാറത്തിൻ, തഹാറത്തോടുകൂടി ഉദുഓടുകൂടി ഉറങ്ങുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ശ്രേഷ്ഠത. തഹീറു ഹാദിയിൽ അസ്ജാദ് അജ്സാദ്, ഈ ശരീരം നിങ്ങൾ വൃത്തിയാക്കണം. തഹറക്കുമുള്ള, അള്ളാഹു നിങ്ങളെ വൃത്തിയാക്കും. ഈ ശരീരം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിയായി കിടന്നുറങ്ങണം. ഉറങ്ങുമ്പോ വുളു ചെയ്ത് ഉറങ്ങാൻ വേണ്ടി പറയാൻ. ഫഇന്നഹു ലൈസ അബ്ദുൻ യബീതു താഹിറൻ ഇല്ലാ ബാത മഅഹു ഫീ ശിആരിഹി മലകുൻ. നമ്മൾ വുളു ചെയ്തിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ വിരിപ്പിൽ ഒരു മലക്കു ഉണ്ടാകും. റസൂലുള്ള പറഞ്ഞ മലക്കു ഉണ്ടാകും. നമ്മൾ ഉറങ്ങുമ്പോ പല രൂപത്തിൽ ചലിക്കുമല്ലോ, ഒന്ന് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി. ആ സമയത്തൊക്കെ ഈ മലക്ക് പറയുന്നതാണ്, അള്ളാഹുമ്മഗ്ഫിർലി അബ്ദിക, അള്ളാഹു ഈ മനുഷ്യനെ പുറത്തു കൊടുക്കണം, ഇയാൾക്ക് പുറത്തു കൊടുക്കണം. ഫഇന്നഹു ബാത തഹീറ, അവൻ ശുദ്ധിയുള്ളവനായിക്കൊണ്ടാണ് ഉറങ്ങിയത്. അപ്പൊ നമ്മളിങ്ങനെ ഉറക്കത്തിൽ ഇളകുമ്പോഴൊക്കെ എന്ത് ചെയ്യും? മലക്ക് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ത്താനിന്റെ യാതൊരു ഷെറും ഉണ്ടാകില്ല. ഷെയ്ത്താനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അലൈക നിനക്ക് വലിയ രാത്രിയുണ്ട്, ഒരുപാട് ഉറങ്ങിക്കോ, നീ ഉറങ്ങിക്കോ, രാത്രി അലൈക ലൈലുൻ തവീൽ ഫർഖുദ് എന്ന് പിശാജി ഇങ്ങനെ പറഞ്ഞു, രാത്രി ഒരുപാടുണ്ട്, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് പിശാജി പ്രേരിപ്പിക്കും. എന്നാൽ ഈ രൂപത്തിൽ ശുദ്ധിയായിക്കൊണ്ടാണ് ഉറങ്ങിയതെങ്കിൽ പിന്നെ അവിടെ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ടാണെങ്കിൽ പിന്നെ പൈശാചികമായിട്ടുള്ള ഒരു ശല്യം ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് രാത്രി എന്ത് ചെയ്യാൻ പറ്റും? എണീൽക്കാൻ, എണീറ്റ് നിസ്കരിക്കാൻ അത് സഹായകമാകും എന്നും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം, നേരത്തെ ഉറങ്ങുക. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്, രാത്രി നിസ്കാരത്തിന് നമുക്ക് സഹായകമാകുന്ന മറ്റൊന്നാണ് രാത്രി നേരത്തെ ഉറങ്ങുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശായിന് മുമ്പ് ഉറങ്ങുന്നത് വെറുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇശായിന് ശേഷം സംസാരിച്ചിരിക്കുന്നതും വെറുത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലാ സഹറ ഇല്ലാ ലി മുസല്ലിൻ വ മുസാഫിരിൻ, യാത്രക്കാരനും അതുപോലെ തന്നെ നിസ്കരിക്കുന്നവനും അല്ലാതെ ഉറക്കിക്കാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. യാത്രക്കാരനും അതുപോലെ തന്നെ ലാ സഹറ ഇല്ലാലി മുസല്ലിൻ ഔ മുസാഫിർ, യാത്രക്കാരനോ നിസ്കരിക്കുന്നവനോ അല്ലാതെ രാത്രി ഉറക്കൊഴിച്ച് രാത്രി കഴിച്ചുകൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, അസ്സഹറു ബഅദൽ ഇശാഇ ദരീഅതുൻ ഇലാ തഫ്വീതി ഖിയാമില്ലൈൽ, രാത്രി ഇശാസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ഉറക്കൊഴിക്കുക എന്നുള്ളത് ഖിയാമുല്ലൈൽ രാത്രി നിസ്കാരത്തെ നഷ്ടപ്പെടുത്തി കളയും, അതിനുള്ള ഒരു കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് തന്നെ പറഞ്ഞു, എന്നാൽ ഒരാൾ പഠിക്കണം, പഠനം പോലെയുള്ള വലിയ മസ്ലഹത്തുള്ള കാര്യം അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ രാത്രി ഉറക്കഴിക്കുന്നതെങ്കിൽ, പുണ്യം കിട്ടുന്ന വല്ല കാര്യത്തിനു വേണ്ടിയിട്ടാണ് രാത്രി ഉറക്കഴിക്കുന്നതെങ്കിൽ അതുകൊണ്ട് പ്രശ്നമല്ല. അല്ലാതെ അനാവശ്യമായി വെറുതെ രാത്രി ഉറക്കൊഴിച്ചാൽ അത് നമ്മുടെ ഖിയാമുല്ലൈലിനെ നഷ്ടപ്പെടുത്താൻ അത് വഴിയൊരുക്കും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാത്രി നേരത്തെ ഉറങ്ങുക എന്നുള്ളത് ആറാമത്തെ ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് രാത്രി നിസ്കാരം അതിന് സഹായകമാകുന്ന കാര്യമാണ് നേരത്തെ ഉറങ്ങുക എന്നുള്ളത്. അതുപോലെ തന്നെ ഏഴാമത്തെ ഒരു കാര്യം, കൈലൂല ഉറങ്ങുക, ഉച്ചക്കുള്ള ഉറക്കം നമ്മൾ ശീലമാക്കുക. റസൂലിനെ പ്രോത്സാഹിപ്പിച്ചതാണ്. പണ്ഡിതന്മാർ അതിന്റെ ഒരു ഗുണമായി പറഞ്ഞ് നമുക്ക് രാത്രി നല്ല കുവ്വത്തോടുകൂടി നശാത്തോടുകൂടി സജീവമായി നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ വെറുതെ വെച്ചക്കണ്ട് ഉറങ്ങി തീർക്കണേനും അപ്പുറത്ത് അത് സുന്നത്താണ്. റസൂലുള്ള പറഞ്ഞു, ഖീലു ഫൈൻ നശയാത്തീൻ അലാ ചഖീലു, നിങ്ങൾ ഉച്ചക്കുറങ്ങണം, പിശാചുക്കൾ ഉച്ചക്കുറങ്ങാറില്ല, ഷെയ്ത്താൻമാർ ഉച്ചക്കുറങ്ങാറില്ല എന്ന് പറഞ്ഞു. അതിന്റെ സമയം ലൊഹറിന് ശേഷമാണെന്നും ലൊഹറിന് മുമ്പാണെന്നും പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലൊഹറിന് മുമ്പ് എന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും ശരി എന്നാണ് പണ്ഡിതന്മാരിൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അഅലം. വെള്ളിയാഴ്ച മാത്രം ലൊഹറിന് ശേഷം, ജുമാക്ക് ശേഷവും ആ ഒരു കാര്യം, അതിന് ചില്ലറ മഹത്വമൊന്നുമല്ലുള്ളത്. അതിന് റസൂലിന്റെ കൽപ്പനയുണ്ട്, ആ പുണ്യമുണ്ട്. പിശാചിനോട് എതിരാവുക, പിശാചുക്കളോട് എതിരാകുക എന്നുള്ളതും ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണ്. പിശാചിനോട് എതിരാകുക, അപ്പം ഇടത് കൈകൊണ്ട് കുടിക്കാൻ പാടില്ല, കാരണം പിശാജ് കുടിക്കുന്നു. ഇടത് കൈകൊണ്ട് തിന്നാൻ പാടില്ല, പിശാജ് ഇടത് കൈകൊണ്ടാണ് തിന്നത്. അത് അവൻ മുഖാലഫത്ത്. വലത് കൈകൊണ്ട് കുടിക്കുമ്പോൾ ആ വലത് കൈകൊണ്ട് കുടിക്കുക എന്നുള്ള സുന്നത്തുണ്ട്. അതുപോലെ തന്നെ പിശാചിനോട് എതിരാവുക എന്നുള്ള കാര്യം അതിലുണ്ട്. എന്നതുപോലെ തന്നെ ഉച്ചക്കുറങ്ങാന്ന് പറഞ്ഞാൽ അത് പിശാചിനോട് എതിരാവുക എന്നുള്ള കാര്യം കൂടി അതിലുണ്ട്. ഇസ്ഹാഖ് ബിൻ അബ്ദുല്ലാഹി റഹിമഹുള്ള പറഞ്ഞു, അൽ ഖായിലതു മിൻ അമലി അഹ്ലിൽ ഖൈർ, ഉച്ചക്കുറങ്ങുക എന്നുള്ളത് നല്ല മനുഷ്യന്മാരുടെ ഒരു ചര്യയാണ്. വഹിയ മുജിമ്മതുൽ ലിൽ ഫുആദ്, അത് ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്നതാണ് ആ ഉറക്കം. ആ ഉറക്കത്തിന് ഹൃദയത്തിന് ആശ്വാസമുണ്ടാക്കും. മാത്രമല്ല മഖ്വാതുൻ അലാ ഖിയാമില്ലൈൽ, രാത്രി നിസ്കരിക്കാൻ എന്ത് ചെയ്യും, ഈ ഉച്ചക്ക് ഉറങ്ങിയ പിന്നെ രാത്രി അവർ ക്ഷീണമുണ്ടാവില്ല, അങ്ങനെ രാത്രി നിസ്കരിക്കാൻ അത് ശക്തി നൽകും എന്നാണ് ഇസ്ഹാഖ് ബിൻ അബ്ദുല്ലാഹി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഹസനുൽ ബസ്രി റഹിമഹുള്ള ഒരിക്കങ്ങനെ ഒരു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ ഉച്ച സമയത്ത് ആളുകൾ ഇങ്ങനെ ഒച്ചുണ്ടാക്കി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹസനുൽ ബസ്രി മഹാനായ ചാബിഇ ചോദിച്ചു, അമാ യഖീലു ഹാഉലായി, ഇവരുച്ചക്ക് ഉറങ്ങുന്നില്ലേ, ഇവരുച്ചക്ക് ഉറങ്ങാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞത്, ഇന്നീല അറാ ലൈലഹും ലൈല സുഇൻ, അവരുടെ രാത്രി വളരെ മോശപ്പെട്ട രാത്രിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാത്രി അവർ ഇവിടെ ഈ സമയത്ത് ഉറങ്ങാത്തതുകൊണ്ട് രാത്രി എന്ത് ചെയ്യും, അവര് ഭയങ്കര ഉറക്കായിരിക്കും, അതുകൊണ്ട് തന്നെ അവരുടെ രാത്രി മോശമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഈ സമയം ഉപയോഗപ്പെടുത്തിയാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇബാദത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ആ നിലക്കാണ് ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യം, നമ്മൾക്ക് രാത്രി നിസ്കാരത്തിന് സഹായകമാകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഇജ്തിനാബു കസ്റത്തിൽ അക്ലി വശുർബ്, പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്, ധാരാളമായി തിന്നുക എന്നുള്ളത്, കുടിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും രാത്രി നന്നായി തിന്ന് കുടിച്ചുറങ്ങിയ അവന് രാത്രി എന്ത് ചെയ്യാൻ പറ്റൂല, നിസ്കരിക്കാനും ഇബാദത്തുകൾ ചെയ്യാനും സാധിക്കും. നമുക്ക് റമദാനിൽ നമ്മൾ അനുഭവിക്കുന്നൊരു സത്യമാണ്, നന്നായി അടിച്ചു മാറി വന്ന ആളുകൾക്ക് രാത്രി ഈ തറാവേഹ് തന്നെ വലിയ പ്രയാസമായിരിക്കും. അത് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. സുഫിയാനു സൗരി റഹിമഹുള്ള പറഞ്ഞു, അലൈക്കും ബിഖില്ലത്തിൽ അഖിൽ, നീ തീറ്റ കുറക്കുക, തംലിക്കു ഖിയാമല്ലൈൽ, എങ്കിൽ നിനക്ക് രാത്രി നിസ്കാരം ഉടമപ്പെടുത്താൻ സാധിക്കും. അലൈക്കും ബിഖില്ലത്തിൽ അഖിൽ, നിങ്ങൾ തീറ്റ കുറക്കുക, തംലിക്കു ഖിയാമല്ലൈൽ, രാത്രി നിസ്കാരം നിങ്ങൾക്ക് ഉടമപ്പെടുത്താൻ സാധിക്കും. പ്രത്യേകിച്ചും രാത്രിയുള്ള തീറ്റ അത് കുറച്ചാൽ നമുക്ക് രാത്രി നിസ്കരിക്കാൻ അതിന് ശക്തി കിട്ടും എന്ന് സുഫിയാനു സൗരി റഹിമഹുള്ള പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ഒമ്പതാമത്തെ ഒരു കാര്യം, രാത്രി നിസ്കാരത്തിന് സഹായകമാകുന്ന മറ്റൊരു കാര്യം, തിന്മകൾ ഒഴിവാക്കാനാണ്. തിന്മകൾ ചെയ്യുന്നവർക്ക് രാത്രി ഇബാദത്ത് ചെയ്യാൻ സാധിക്കൂല. തിന്മകൾ ചെയ്യുന്നവർക്ക് രാത്രി ഇബാദത്ത് ചെയ്യാൻ സാധിക്കൂല. ഹസനുൽ ബസ്രി റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു, യാ അബ സഈദ്, ഇന്നി അബീതു മുആഫ, ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ നല്ല ആരോഗ്യമുള്ള ആളായിട്ടാണ് ഉറങ്ങുന്നത്, ഞാൻ രാത്രി നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കണമുണ്ട്, ഞാൻ ഉദുവൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നല്ല രൂപത്തിലാണ് ഞാൻ നിസ്കരിക്കുന്നത്, അല്ല എന്റെ താല്പര്യമൊക്കെ അങ്ങനെ തന്നെയാണ്, പക്ഷേ ഫമബാലില അഖൂം, എനിക്കെന്തു പറ്റിയെന്നറിയില്ല, രാത്രി നിസ്കരിക്കാൻ പറ്റണില്ല. ആ സമയത്ത് മഹാനായ താബിഈ അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്, ദുനൂബുക കയ്യദത്തുക, ദുനൂബുക കയ്യദത്തുക, നിന്റെ തിന്മകൾ നിന്നെ ബന്ധിച്ചിട്ടുണ്ട്, ചെങ്ങലക്കിട്ടിട്ടുണ്ട്.
എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിന്റെ തിന്മകളാണ് നിങ്ങളെ പിടിച്ചുവെച്ചിട്ടുള്ളത്. ആ തിന്മ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എത്ര ആഗ്രഹിച്ചാൽ നിസ്കരിക്കാൻ പറ്റാത്തത് എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്.
ഇന്നൽ അബ്ദ, അദ്ദേഹം തന്നെ പറഞ്ഞു, ലയുദ്നിബു ദംബ ഫയുഹ്റമു ബിഹി ഖിയാമൽ ലൈലി വസിയാമൻ നഹാർ.
ഒരാൾ തിന്മ ചെയ്ത് ജീവിക്കുന്നവനാണെങ്കിൽ അവന് രാത്രി സ്കരിക്കാനും അതുപോലെ തന്നെ പകൽ സമയത്ത് നോമ്പെടുക്കാനും അവന് സാധിക്കൂല, സുന്നത്തായിട്ടുള്ള നോമ്പുകൾ പ്രത്യേകിച്ചും എന്ന് ഹസനുൽ ബസ്ര റഹിമഹുള്ള തന്നെ പറഞ്ഞു.
അതുപോലെ തന്നെ ഫുലൈർ ഇബ്നു ഇയാൽ റഹിമഹുള്ള പറഞ്ഞു, ഇദാ ലം തഖ്ദിർ അലാ ഖിയാമിൽ ലൈൽ വസിയാമിൻ നഹാർ,
രാത്രി എനിക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ലയോ, രാത്രി നിസ്കരിക്കാൻ പറ്റുന്നില്ലയോ,
ഫഅലം, നീ മനസ്സിലാക്കണം, അന്നക മഹ്റൂമുൻ മുഖബ്ബൽ കബ്ബലതുക ഖതീഅതുക,
നീ എല്ലാ ഖൈറും തടയപ്പെട്ടവനാണ്,
നീ ചങ്ങലക്കിടപ്പെട്ടവനാണ്,
ബന്ധനസ്ഥനാക്കപ്പെട്ടവനാണ്.
എന്തുകൊണ്ടാണ് നിന്നെ കെട്ടിയിട്ടുള്ളത്?
കബ്ബലതുക ഖതീഅതുക,
നിന്റെ തിന്മയാണ് നിന്നെ ബന്ധിച്ചിട്ടുള്ളത്,
അതുകൊണ്ടാണ് എനിക്കത് പറ്റാത്തതെന്നാണ്.
ഇൻഷാല്ലാ നമ്മൾ പിന്നീട് വിശദീകരിക്കുന്ന ഹദീസിൽ ആ ഭാഗം വരും.
തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം രാത്രി നിസ്കരിക്കാൻ സാധിക്കൂല,
രാത്രി നിസ്കാരം പതിവാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ തിന്മകൾ അവന്റെ ജീവിതത്തിൽ അവൻ ഓരോന്നോരാളിനായി എടുത്തൊഴിവാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഇന്ന ഫുലാലൻ യുസല്ലി ബില്ലൈൽ,
ഒരാൾ രാത്രി നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ഫൈദ അസ്ബഹ സറഖ,
രാവിലെ അവൻ മോഷണം നടത്തും.
സുൽത്താനോട് പറയാണ്, രാത്രി നിസ്കരിക്കുന്നു പക്ഷെ പകലായി അവൻ മോഷ്ടിക്കും
എന്നൊരാളെ കുറിച്ച് ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു,
ഇന്നഹു സയൻഹാ ഉമാ യഖൂൽ,
ആ രാത്രി നിസ്കാരം അവന്റെ ആ തിന്മയെ തൊട്ടവനെ തടയുന്നാ പറഞ്ഞു.
ആ രാത്രി നിസ്കാരം കൊണ്ടപ്പോ അവനൊരു കളവുന്നില്ല, മോഷണം ഉണ്ടല്ലോ,
ആ തിന്മ അവനെ തടയാൻ സഹായിക്കും ആ രാത്രി നിസ്കാരം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞിട്ടുള്ളത്.
ഒമ്പത് കാര്യങ്ങളായി. പത്താമത്തെ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ നിരന്തരം ഓർമ്മ പുതുക്കേണ്ടതുമായ കാര്യം. രാത്രി നിസ്കാരത്തിന് വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാകണം.
രാത്രി നിസ്കാരത്തിന് എത്ര ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലും ഹദീസിലും,
ആ ശ്രേഷ്ഠതകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാകണം.
അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാത്രി നിസ്കാരത്തിന് ഒരു ഉത്സാഹം ഉണ്ടാകും, അത് നമ്മൾ മറന്നുപോകും.
10-30 ശ്രേഷ്ഠതകളുണ്ട് രാത്രി നിസ്കാരത്തിന്,
ചില്ലറ കാര്യമല്ല. 30 ശ്രേഷ്ഠതകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രേഷ്ഠതകളുള്ള ഒരു കർമ്മമാണ് രാത്രി നിസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ നിസ്കാരം നിർവഹിക്കാൻ അത് സഹായകമാകും.
30 കാര്യങ്ങൾ
അല്ലെങ്കിൽ 30 വരുന്ന കാര്യങ്ങൾ അതിങ്ങനെ ഓരോന്നോരോന്ന് ഇൻഷാല്ലാ നമുക്ക് പറയാം.
സമയത്രയും
ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാം ഇൻഷാല്ലാ. അതിങ്ങനെ ഇത് നമ്മൾ വീണ്ടും വീണ്ടും പുതുക്കേണ്ട ഒരു കാര്യമാണ്,
നമ്മൾ മറന്നുപോകും.
നമ്മൾ എന്തൊക്കെ കേട്ടിട്ടുണ്ട്, പലതും കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ പറയുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങളെ മനസ്സിൽ എത്ര കാര്യങ്ങളുണ്ട്,
രാത്രി നിസ്കാരത്തിന് എന്തൊക്കെ ശ്രേഷ്ഠതയുള്ളത്.
ഞാനും അങ്ങനെ തന്നെയാണ്, ഞാനും മറക്കും.
ഇപ്പോ നിങ്ങളുടെ മനസ്സിലിപ്പോ എത്ര ശ്രേഷ്ഠത പറയാൻ പറ്റും ഇങ്ങനെ ഓർത്തെടുത്താൽ?
30 ശ്രേഷ്ഠത പറയാൻ പറ്റുമോ?
അങ്ങനെ കൂടുതൽ അറിയുന്ന ആളുകൾ ഉണ്ടാകും ഒരു പക്ഷേ,
പക്ഷെ നമ്മളത് മറന്നുപോയിട്ടുണ്ടാകും.
പക്ഷെ ഞാൻ പറയുന്ന ഓരോ ഹദീസ് കേൾക്കുമ്പോ അതുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്,
അത് ഞാൻ കേട്ടിട്ടുണ്ട്,
അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്,
അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. അത് ശരിക്കും നമ്മൾക്ക് നാശാണ്.
എന്ത്, ചില കാര്യങ്ങൾ നമുക്ക് എവിടൊക്കെ കേട്ടാൽ അറിയും,
പക്ഷെ ആവശ്യമില്ല സമയത്ത് ഓർമ്മ ഉണ്ടാകൂല.
ഒരാൾ പറയും അതൊക്കെ ഞാൻ കേട്ടതാന്ന് പറയും,
പക്ഷെ അയാൾക്കത് ഓർമ്മയിൽ ഉണ്ടാകൂല.
അത് ശരിക്കും നമ്മൾക്ക് ശർറൻ.
നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ ക്ലാസ് എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല.
ഒരു കേട്ടു എന്നുള്ളൊരു കാര്യം തന്നെ, പക്ഷെ അയാളുടെ മനസ്സിലതില്ല,
ഇത് ഇയാൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്.
ഈ ക്ലാസ് ഏത് ക്ലാസ്സാണെങ്കിലും
നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഓർമ്മയിൽ ഉണ്ടാകണം.
അത് വലിയൊരു കാര്യം.
ഇപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് ഇന്നലെ വന്നൊരു കാര്യമാണ്.
റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഖുർആൻ പഠിച്ച ആളുകളെ ബഹുമാനിക്കണം എന്നുള്ളത്. റസൂലുള്ള പറഞ്ഞതാണ്, ഇന്ന മിൻ ഇഖ്റാമില്ല, അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ് ഒരു ഖുർആൻ പഠിച്ച വ്യക്തിയെ ബഹുമാനിക്കുക എന്നുള്ളത്. പക്ഷെ ഖുർആൻ പഠിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ ഒരു സുന്നത്ത്, ഖുർആൻ പഠിച്ച ഒരുപാട് നമ്മളെ ഈ കുല്ലിയയിൽ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ വേറെ പുറത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഖുർആൻ പഠിച്ച ആളുകൾ. പക്ഷെ ഈ ഹദീസിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി, അവരെ ബഹുമാനിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അവർക്ക് വേറെന്ത് ന്യൂനതകൾ ഉണ്ടാകട്ടെ, ഖുർആൻ പഠിച്ചവനാണെന്നുണ്ടെങ്കിൽ അത് ആ ഖുർആനോട് നീതി പുലർത്തുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്കാണ് ആ ഹദീസിൽ വന്നിട്ടുള്ളത്. അവരെ ബഹുമാനിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു ഹാഫിള്, ഒരു ഖുർആൻ മൊത്തം പഠിച്ച ഒരാളെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെയല്ല പെരുമാറേണ്ടത്. ആ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ ഹദീസ് എല്ലാവരും കേട്ടിയില്ലേ? ഖുർആൻ പഠിച്ച ആളെ ബഹുമാനിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നത്. പക്ഷെ ഒരു ഹാഫിളിനെ കാണുമ്പോഴും ഒരു ഹാഫിൾ അല്ലാത്ത ഒരാളെ കാണുമ്പോഴും നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മനസ്സിൽ വേറെന്തെങ്കിലും തോന്നാറുണ്ടോ? തോന്നണം. അതാണ് ഈ ഹദീസ് കൊണ്ട് നമ്മൾക്ക് ആ ഹദീസ് അപ്പൊ നമുക്ക് ഓർമ്മ വരണം. അതാണ് ഞാൻ പറഞ്ഞത്, ഹദീസുകളും ആയത്തുകളൊക്കെ നമ്മൾക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആവശ്യമുള്ള സമയത്ത് അത് ഓർക്കുക എന്നുള്ളതാണ് വിഷയം. ഒരു ഹാഫിളിനെ കാണുമ്പോൾ, ഒരു ഹാഫിൾ, ഒരു ഖുറാൻ പഠിച്ച ഒരാളെ ഖുറാൻ പഠിക്കാത്ത ഒരാളെ പോലെ കാണാൻ പറ്റൂല. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ വരണം. ആ ഒരു ആദരവ്, ബഹുമാനം അവർക്ക് കൊടുക്കണം. ചില്ലറ കാര്യമല്ല, ഖുറാൻ നമ്മൾ പഠിച്ചു നോക്കണം. അതിന്റെ ആ പഠിക്കണം, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. പഠിച്ച ആളുകൾ എത്ര പരിശ്രമിച്ചിട്ടുണ്ടാകും. നമ്മളൊരു പേജ് ഹിഫ്ലാക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് മറക്കണം. പക്ഷെ അത് പഠിച്ച ആളുകൾ എത്ര റിസ്ക് എടുത്തിട്ടുണ്ടാകും, അതവർ നിലനിർത്തുന്നു എങ്കിൽ. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾക്ക് അറിയാം, പക്ഷെ അത് നമ്മുടെ മനസ്സിലേക്ക് ആവശ്യമുള്ള സമയത്ത് വരുന്നില്ല എന്നുള്ളതാണ് വിഷയം. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് നമ്മുടെ മനസ്സിലേക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരി, ഇപ്പോ നോമ്പാണ്, ക്ഷീണം ഉണ്ടാവും. ക്ലാസ് എടുക്കുന്നോണ്ട് എനിക്ക് ക്ഷീണം ഉണ്ടാവില്ല. അപ്പോ പ്രയാസമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ അള്ളാഹ് ഓരോന്ന് പറയാം. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞ ഹദീസ് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു റസൂലിനോട് കൽപ്പിച്ചു, നീ രാത്രി നിസ്കരിക്കണം. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രി നിസ്കരിക്കുക, അതിന്റെ കുറച്ചു ഭാഗം ഉറങ്ങിയിട്ട് ബാക്കിയൊക്കെ നിസ്കരിക്കുക. നിസ്ഫഹു, അല്ലെങ്കിൽ അതിന്റെ പകുതി, അവിൻഖുസ്, അല്ലെങ്കിൽ പകുതി കുറച്ച് കൂടി കുറച്ച് അതിന്റെ മൂന്നിൽ ഒന്നിലേക്ക് എത്തുന്ന രൂപത്തിൽ ചെയ്യുക. ഔസിദ് അലൈഹി, അല്ലെങ്കിൽ പകുതിയിൽ വർദ്ധിപ്പിച്ച് രാത്രിയുടെ മൂന്നിൽ രണ്ടെത്തുന്ന രൂപത്തിൽ നിസ്കരിക്കുക എന്നൊക്കെയാണ് അതിന്റെ തഫ്സീറിലുള്ളത്. ആ രൂപത്തിൽ നീ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. ഇത് റസൂലിനോട് കൽപ്പിച്ച കൽപ്പനയാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഒരു വർഷം ഈ നിസ്കാരം നിർബന്ധമായിരുന്നു എന്നാണ്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നിർബന്ധമായിരുന്നു. പിന്നീടാണ് ഈ ആയത്തിന്റെ, ഈ സൂറത്തിന്റെ അവസാന ഭാഗം ഇറങ്ങിയപ്പോൾ ഒരു തഹ്ഫീഫ് കൊടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു വർഷം അങ്ങനെ തന്നെ എന്ത് ചെയ്തു, നിർവഹിച്ചു. സഹാബത്തും അതിന്റെ കൂടെ നിർവഹിച്ചു എന്ന് ഇമാം മുസ്ലിം റിവായത്തിൽ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ രൂപത്തിൽ നിസ്കരിക്കുന്ന ആളുകളെ രാത്രി ഉറക്കമൊഴിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന, രാത്രി നിസ്കാരം നിർവഹിക്കുന്ന ആളുകളെ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞു. അവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് പരിചയപ്പെടുത്തി. അവരുടെ ഒരു ഗുണമായി എടുത്തു പറഞ്ഞത്, യഥാർത്ഥ വിശ്വാസികളുടെ ഒരു ഗുണമായി എടുത്തു പറഞ്ഞത് രാത്രി നിസ്കാരമാണ്. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറു സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. സൂറത്തു സജദയിലെ സുപരിചിതമായിട്ടുള്ള ആയത്താണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിന്റെ ആയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം ഇങ്ങനെ പറഞ്ഞു. അവരുടെ ആയത്തുകൾ വെച്ച് അവരെ ഉത്ബോധനം നടത്തിയാൽ അവർ പേടിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തും. അവർ അഹങ്കാരികളാവുകയില്ല, ഇബാദത്ത് ചെയ്യാൻ അവർക്ക് അഹങ്കാരമുണ്ടാവുകയില്ല. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا.
ആയത്താണ് എന്താണ്? അവരുടെ പാർശ്വങ്ങൾ അവരുടെ കിടപ്പറയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കിടപ്പു സ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരും. അവർ എണീറ്റ് നിസ്കരിക്കും. എങ്ങനെയാണ് അവർ ആ കിടപ്പു സ്ഥാനത്ത് നിന്ന് എണീറ്റ് ആ നിസ്കാരത്തിന്റെ അവസ്ഥ പറഞ്ഞത്? അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരത് നിർവഹിക്കുക. അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കും. ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തിൽ അല്ലാഹു പറയാൻ فلا تعلم نفس ما اخفي لهم من قره اعين من قره اعين ഒരാൾക്കും അറിയില്ല അവർക്ക് ഈ പറഞ്ഞ സ്വഭാവമുള്ള ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൺകുളിർമയായി അവർക്ക് സമാധാനമായി അല്ലാഹു മറച്ചുവെച്ചിട്ടുള്ള കാര്യങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ പ്രതിഫലം ഒരാൾക്കും അറിയില്ല എന്നാണ്. ജസാഅം ബിമാ കാനു യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനത്തിനുള്ള പ്രതിഫലമായി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു ആ അല്ലാഹുവിന് വേണ്ടി അവർ രഹസ്യമായി ഇബാദത്ത് ചെയ്തു. രാത്രിസ്കാര രഹസ്യമായിട്ടായിരിക്കണം ഉണ്ടാകുക. അതിന് അല്ലാഹു പ്രതിഫലം രഹസ്യമാക്കി വെച്ചു ഉണ്ടാവും. അതിനുള്ള പ്രതിഫലം അല്ലാഹു രഹസ്യമാക്കി തന്നെ വെച്ചു. അതൊരാൾക്കും അറിയാത്ത രൂപത്തിൽ വമ്പിച്ച പ്രതിഫലമാണുള്ളത്, അതൊരാൾക്കും അറിയില്ല. അങ്ങനെയുള്ള പ്രതിഫലമാണ് അവർ രഹസ്യമായി ചെയ്ത ഇബാദത്തിന് അവർക്ക് നാളെ കൊടുക്കാനുള്ള പ്രതിഫലവും അല്ലാഹു എന്ത് ചെയ്തു? വലിയ പ്രതിഫലമുണ്ട് എന്നവരെ മോഹിപ്പിച്ച് രഹസ്യമാക്കി വെച്ചു. മാത്രമല്ല അവർ പേടിച്ചാണ് അവർ രാത്രിസ്കരിച്ചിരുന്നത്. അതിനുള്ള ഒരു സമാധാനം എന്ന നിലക്ക് പരലോകത്ത് വലിയ മിൻഖുറത്തി അയ്യുൻ, ഇന്നവർ പേടിച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ആ പേടി അവർക്കുണ്ട് നരകത്ത് പോകുന്നല്ലേ, അതിനുള്ള എല്ലാ നിലക്കുള്ള സമാധാനം അവർക്ക് എന്ത് ചെയ്യാണ്? കൊടുക്കാൻ. അതാണ് ഈ ആയത്തിൽ രണ്ടു മറുപടി അടുത്ത ആയത്തിൽ വരുന്നത്. അവർ മറച്ച് വിഭാഗത്ത് ചെയ്യുന്നു, പേടിച്ച് വിഭാഗത്ത് ചെയ്യുന്നു. ആ പേടിക്ക് എല്ലാ നിലക്കും അള്ളാഹു എന്ത് ചെയ്യുന്നു? നിർഭയത്വം കൊടുക്കുന്നു നാളെ. അതുപോലെ തന്നെ അവർ രഹസ്യമായ ചെയ്ത കർമ്മത്തിന് വമ്പിച്ച പ്രതിഫലം, ആ പ്രതിഫലം എത്രയാണെന്ന് ആർക്കും അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള പ്രതിഫലം തിരിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകത, തഖ്വയുള്ള ആളുകളുടെ ഒരു വിശേഷണമായി അള്ളാഹു പരിചയപ്പെടുത്തിയത് സൂറത്തു ദാരിയാത്തിൽ ഈ പറഞ്ഞിട്ടുള്ള രാത്രി നിസ്കാരമാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ, മുത്തഖികളായിട്ടുള്ള ആളുകൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലെ അരുവികളിലാണ്. ആഖിദീന മാ ആതാഹും റബ്ബുഹും, അവർക്ക് അള്ളാഹു നൽകിയതിൽ അവർ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് അവരവിടെ കഴിഞ്ഞുകൂടുന്നത്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, അവർ ഈ പരലോകത്ത് മരിക്കുന്നതിനു മുമ്പ് നന്മ ചെയ്ത് ജീവിച്ചവരായിരുന്നു. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രി കുറച്ചേ ഉറങ്ങാറുള്ളൂ, ദീർഘമായി നിസ്കരിക്കുന്നവരാണ്. അതിനാണ് അള്ളാഹു അവർക്ക് വമ്പിച്ച പ്രതിഫലം കൊടുത്തിട്ടുള്ളത്. അപ്പൊ മുത്തഖികളുടെ വിശേഷണമായി അള്ളാഹു സ്വർഗത്തിലെത്തുന്ന മുത്തഖികളുടെ വിശേഷണമായി പരിചയപ്പെടുത്തിയത് അവർ രാത്രി കുറച്ചേ ഉറങ്ങുള്ളൂ, നിസ്കരിക്കുന്നവരാണ് എന്നു പരിചയപ്പെടുത്തി. മൂന്നാമത്തെ പ്രത്യേകതയാണ്. നാലാമത്തെ പ്രത്യേകത, ഇബാദുർ റഹ്മാനിന്റെ അള്ളാഹുവിന്റെ നല്ല അടിമകളെ കുറിച്ച് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞെടുത്ത് അവരുടെ വിശേഷണമായി പറഞ്ഞത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, റബ്ബിനു വേണ്ടി സുജൂദും ഖിയാമുമായി നിന്നുകൊണ്ടും സുജൂദിലായിക്കൊണ്ടും രാത്രി ചെലവഴിക്കുന്നവരാണ് അവർ. അവർക്കാണ് ഉലായിക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയത വസലാമ, അവർക്ക് സ്വർഗമുണ്ടെന്ന് അവസാനം പറഞ്ഞു. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഇബാദുർ റഹ്മാനിന്റെ വിശേഷണമായി എടുത്തു പറഞ്ഞത്, അവർക്കുണ്ടാകേണ്ട ഒരു ഗുണമായി പറഞ്ഞത്, അവർ രാത്രി നിസ്കരിക്കുന്നവരാണ്. അഞ്ചാമത്തെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയ ഹദീസാണ് അഫ്ളു സലാറ്റി ബദൽ ഫരീദത്തി സലാറ്റുല്ലൈൽ, നിർബന്ധ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് രാത്രി നിസ്കാരമാണ്. അഞ്ചു വക്ത് നിർബന്ധ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് രാത്രി നിസ്കാരമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതിന് ശ്രേഷ്ഠത വന്നത്?
നിർബന്ധ നിസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം രാത്രി നിസ്കാരമാണ് എന്ന് പറയാനുള്ള അതിന്റെ മൂന്ന് കാരണങ്ങൾ ഇബ്നു റജബ് റഹിമഹുള്ള പറയുന്നുണ്ട്. ഒന്ന്, ആ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ലിഅന്ന ഫീഹൽ ഇസ്റാറ വഹിയ അഖറബു ഇലൽ ഇഖ്ലാസ്, അത് രഹസ്യമായി ചെയ്യുന്ന ഇബാദത്താണ്, അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് ഉണ്ടാകും. രാത്രി നിസ്കാരം നേരത്തെ പറഞ്ഞില്ലേ ഇഖ്ലാസിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ അതിൽ ഇഖ്ലാസ് ഉണ്ടാകും. അത് ഇഖ്ലാസിനോട് ഏറ്റവും അടുത്താണ്, കാരണം അത് രഹസ്യമായിട്ടാണ് ചെയ്യേണ്ടത്, ആളുകൾ കാണാനുണ്ടാകില്ലല്ലോ രാത്രി. രണ്ടാമത്തേത് വലിഅന്ന സലാത്തുൽ ലൈലി ഫീഹാ മശഖ്ഖ, രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഉറക്കൊക്കെ ഒഴിവാക്കി ആണ്ട് ആ കിടപ്പറയിൽ നിന്ന് പൊന്തി എണീറ്റ് ഉളു ചെയ്ത് നിസ്കരിക്കുന്ന കുറച്ച് മശക്കത്തുണ്ട്, കുറച്ച് പ്രയാസമുണ്ട്, അതിൽ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു കാരണം അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരാകാനുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ലിഅന്ന സലാത്തുൽ ലൈലി അൽ ഖിറാഅത്തു ഫീഹ അഖറബു ഇല തദബ്ബുരി വത്തഫക്കുരി വൽ ഖുശൂ, ആ രാത്രി ആരുമില്ലാതെ നിസ്കരിക്കുമ്പോൾ കൂടുതൽ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാനും ആ ഖുർആൻ പാരായണം അതിൽ കൂടുതൽ ചിന്തയും ഖുശൂ ഒക്കെ ലഭിക്കാൻ പറ്റും, അത് കിട്ടുന്ന ഒരു നിസ്കാരമാണ് ആ നിസ്കാരം എന്നുള്ളതുകൊണ്ടും ഈ മൂന്ന് കാരണങ്ങളാണ് ഇബ്നു റജബ് റഹിമഹുള്ള അതിന് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരമാകാൻ അത് ആകാനുള്ള കാരണം. ആറാമത്തെ ഒരു പ്രത്യേകത, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബിയൻ, അദ്ദേഹം മദീനയിലേക്ക് റസൂലുള്ള വന്ന സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു യഹൂദി പുരോഹിതനായിരുന്നു, തൗറാത്തിലൊക്കെ വലിയ വിജ്ഞാനമുള്ള അബ്ദുല്ലാഹി ഇബ്നു സലാം. അദ്ദേഹം റസൂലുള്ള മദീനയിലേക്ക് വന്ന് ആ വന്ന സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ള വന്നപ്പോൾ ആളുകളൊക്കെ ഒരുമിച്ചുകൂടി, എല്ലാവരും പെട്ടെന്ന് റസൂലിനെ കാണാൻ ഒരുമിച്ചുകൂടി. എല്ലാവരും പറഞ്ഞു ഖദീമ റസൂലുള്ള, റസൂലുള്ള വന്നിട്ടുണ്ട്, എല്ലാവരും റസൂലുള്ള വന്നിട്ടുണ്ട്, എല്ലാവരും ഓടിക്കൂടി. അങ്ങനെ ഞാനും എന്ത് ചെയ്തു, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു. അദ്ദേഹത്തെ മുസ്ലിം ആയിട്ടില്ല. അങ്ങനെ റസൂലിനെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം പറയുകയാണ്, എനിക്ക് മനസ്സിലായി, ആ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അന്നവജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബിൻ, ഒരിക്കലും ഒരു കളവ് പറയുന്ന ഒരാളുടെ മുഖമല്ല അത്, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും, കളവ് പറയുന്ന ഒരാളുടെ മുഖമല്ല. അന്ന് റസൂലുള്ള ആദ്യമായി പഠിപ്പിച്ചൊരു കാര്യമുണ്ട് മദീനയിൽ വന്നിട്ട്, വഖാന അവ്വലു ഷൈഇൻ തകല്ലമ ബിഹി അൻ ഖാൽ അയ്യുഹന്നാസ്, ആദ്യം മദീനയിൽ വന്നിട്ട് റസൂലുള്ള സംസാരിക്കുന്ന സംസാരമാണിത്. എന്താ സംസാരിച്ചത്? ജനങ്ങളെ, അഫ്ഷു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം, വഅതഇമു തആം, നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം, വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണം, വസല്ലു ബില്ലൈലി വന്നാസുനിയാം, രാത്രി നിസ്കരിക്കണം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ രാത്രി നിസ്കരിക്കണം, തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണ്, സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാം. അപ്പൊ നാല് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇഫ്ഷാ ഉസ്സലാം, സലാം വ്യാപിപ്പിക്കുക, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക, ഭക്ഷണം കൊടുക്കുക മറ്റുള്ളവർക്ക്, നാലാമതായി പറഞ്ഞ് രാത്രി നിസ്കരിക്കുക. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള നാല് കാര്യങ്ങൾ പറഞ്ഞിടത്ത് റസൂലുള്ള മദീനയിൽ വന്ന് നടത്തിയ ആദ്യത്തെ സംസാരം, അതിൽ തന്നെ എന്ത് ചെയ്തു, ആ രാത്രി നിസ്കാരത്തിന്റെ കാര്യം റസൂലുള്ള എടുത്തു പറഞ്ഞു. അതാണ് ആറാമത്തെ പ്രത്യേകത. ഏഴാമത്തെ ഒരു പ്രത്യേകത കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു ഒരു ദീർഘമായ അല്ലെങ്കിൽ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, വഅലം, നീ മനസ്സിലാക്കണം, അന്ന ഷറഫൽ മുഅ്മിനി ഖിയാമുൽ ലൈൽ, ഒരു സത്യവിശ്വാസിയുടെ ഷറഫ്, മഹത്വം, മേന്മ എന്ന് പറഞ്ഞാൽ അവൻ രാത്രി നിസ്കരിക്കുന്നുണ്ട് എന്നാണ്. അല്ലാതെ അവന് സമ്പത്തുണ്ട്, അവൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ അവന് വലിയ സ്ഥാനമുണ്ട് എന്നൊന്നുമല്ല. അവന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഖിയാമുല്ലൈലാണ്, രാത്രി നിസ്കരിക്കുന്നവനാണ്. വഇസ്സഹു, അവന്റെ അന്തസ് എന്ന് പറഞ്ഞാൽ, അവന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ, ഇസ്തിഗ്നാഉഹു അനിന്നാസ്, ജനങ്ങളിൽ നിന്ന് ഗനിയായി ജീവിക്കുന്നവനാണ്, ജീവിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ, മറ്റുള്ളവരോട് സഹായം ചോദിക്കാതെ, അവൻ ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ ഇസ്സത്ത്, അന്തസ് എന്ന് പറഞ്ഞു. ഒരു മുഅ്മിനിന്റെ മഹത്വം, മേന്മ എന്ന് പറഞ്ഞാൽ അവൻ രാത്രി നിസ്കരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് റസൂലുള്ള പഠിപ്പിച്ച ഷറഫ്. ഒരാൾ ഷെരീഫാകണമെങ്കിൽ, മഹാനാകണമെങ്കിൽ അവൻ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവൻ രാത്രി നിസ്കരിക്കുന്നവനാണ്. എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഹസനുൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഈ രാത്രി നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തൊരു പ്രത്യേക പ്രകാശമുള്ളതുപോലെയുണ്ടല്ലോ, രാത്രി നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു പ്രകാശമുള്ളതുപോലെ. ഹസനുൽ ബസ്രി റഹിമഹുള്ള പറയാണ്, ലിഅന്നഹും ഖലൂ ബിർറഹ്മാൻ, അവര് അള്ളാഹുവുമായി റഹ്മാനുമായി ഒറ്റക്കിരിക്കുന്നവരാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ അവർ റഹ്മാനുമായി മുനാജാത്തിലാണ്. അപ്പോ അള്ളാഹു ആ റഹ്മാൻ ഫഅതാഹും മിൻ നൂരിഹി, ആ അള്ളാഹുവിന്റെ നൂറിൽ നിന്ന് അള്ളാഹു അവർക്ക് കൊടുത്തതാണ്. അള്ളാഹുമായി ഒറ്റക്കിരിക്കുന്നവരാണ് അവർ രാത്രി, അതുകൊണ്ട് അവർക്ക് അള്ളാഹു കൊടുത്ത നൂറാണ് അത് എന്ന് ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. എട്ടാമത്തെ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഹദീസ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് റസൂലുള്ള പറഞ്ഞു, നിഅമ റജുൽ അബ്ദുല്ല, അബ്ദുല്ല എത്ര നല്ല മനുഷ്യനാണ്, ലൌ കാന യുസല്ലി ഫിൽ ലൈൽ, അയാൾ അദ്ദേഹം രാത്രി നിസ്കരിച്ചിരുന്നുവെങ്കിൽ. അബ്ദുല്ലാഹി ബിൻ ഉമർ രാത്രി നിസ്കാരം നിർവഹിച്ചിരുന്നുവെങ്കിൽ അയാൾ എത്ര നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. ഈ ഹദീസ് കേട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഫകാന ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല عندما سمع هذه الكلمه ഈ നിഅമ റജുൽ എത്ര നല്ല മനുഷ്യനാണ് എന്ന വാചകം കേട്ടതിന് ശേഷം പിന്നീട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി കുറച്ച് ഉറങ്ങാറുള്ളൂ എന്നാണ്, പിന്നെ നിസ്കരിക്കുന്നത് നിരന്തര നിസ്കാരം അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. അപ്പോ ഈ ഒരു ശ്രേഷ്ഠത, നിഅമ റജുൽ എത്ര നല്ല മനുഷ്യനാണ് എന്ന് റസൂലുള്ള പരിചയപ്പെടുത്തി അയാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, രാത്രി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, ഫമുഖ്തല ഹാദൽ ഹദീസ് അന്ന മൻ കാന യഖൂമുൽ ലൈല യൂസഫു ബിഅന്നഹു നിഅമ റജുൽ, ഇന്ന് നമ്മൾ ഒരാൾ രാത്രി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കും ഈ ഒരു നിഅമ റജുൽ എത്ര നല്ല മനുഷ്യൻ എന്നുള്ള വിശേഷണം ലഭിക്കുമെന്നാണ്. അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഈ ഹദീസിന്റെ തേട്ടം എന്ന് പറഞ്ഞാൽ ഇന്നൊരാൾ രാത്രി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവനും നിഅമ റജുലാണ്, എത്ര നല്ല മനുഷ്യൻ, നല്ല മനുഷ്യനാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അതിനനുബന്ധമായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി നിസ്കരിക്കുന്നവർ നല്ല മനുഷ്യന്മാരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ രാത്രി നിസ്കരിക്കാന്ന് മാത്രമല്ല, നിസ്കരിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തെ അതിനുവേണ്ടി ഉണർത്തിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കും. നമ്മൾ കേട്ട ഹദീസായിരിക്കും, റസൂലുള്ള പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഐഖല ഇംറഅതഹു ഫസല്ലത് ഫൈൻ അബദ് റഷ ഫി വജ്ഹിഹാ അൽമാ. ഒരു മനുഷ്യൻ അള്ളാഹു അവന് റഹ്മത്ത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ റഹ്മത്ത് ചെയ്യട്ടെ, അവൻ നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞതിനു ശേഷം തന്റെ ഭാര്യയെ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തി, അവൾ എണീൽക്കുന്നില്ലെങ്കിൽ അവളുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞ് അവൾ എണീൽപ്പിച്ചു, അങ്ങനെയുള്ള ഒരു മനുഷ്യന് റഹ്മത്ത് ചെയ്യട്ടെ. തിരിച്ചും പറഞ്ഞു, ഒരു പെണ്ണ് രാത്രി നിസ്കരിച്ചു, അവൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവൾ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ഭർത്താവിനെ വിളിച്ചു, എന്നിട്ട് അയാൾ വിസമ്മതിക്കുകയാണെങ്കിൽ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞ് എണീൽപ്പിച്ചു, അങ്ങനെയുള്ള പെണ്ണിനും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന കാര്യമാണ് ഈ രാത്രി നിസ്കാരം എന്നുള്ളതും അതിന്റെ ശ്രേഷ്ഠതയാണ്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസിൽ നാല് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, അലൈക്കും ബി ഖിയാമിൽ ലൈൽ, റസൂൽ ആദ്യം കൽപ്പിക്കണം, നിങ്ങൾ രാത്രി നിസ്കരിക്കണം, റസൂലിന്റെ കൽപ്പന, നിങ്ങൾ രാത്രി നിസ്കരിക്കണം. ഫഇന്നഹു ദബ്ബു സാലിഹീൻ, അത് നല്ല മനുഷ്യന്മാരുടെ ശീലമാണ്. ഫഇന്നഹു ദബ്ബു സാലിഹീന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലെ നല്ല മനുഷ്യന്മാരുടെ സ്വഭാവം. അപ്പൊ ഈ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾക്കുണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ? മുൻ സമുദായത്തിനും ഖിയാമുൽ ലൈൽ ഉണ്ട്, ആ കൂട്ടത്തിലെ നല്ല മനുഷ്യന്മാരുടെ ചര്യയാണ് രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. വഹുവ ഖുർബത്തുൻ ലക്കും ഇലാ റബ്ബിക്കും, അത് റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ്. നമ്മൾ രാത്രി ഇങ്ങനെ നിസ്കരിച്ച് നമ്മൾ അള്ളാഹുലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും, രാത്രി നിസ്കരിക്കും തോറും അള്ളാഹുലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ മുഖറബായി തീർന്നാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ നിരന്തരം നമ്മൾ എല്ലാ ദിവസവും അത് പതിവാക്കിയാൽ നമ്മളിങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ മുഖറബായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിനേക്കാൾ വലിയ നേട്ടമില്ല. വമക്ഫറത്തുൻ ലിസ്സയ്യിആത്ത്, വമുക്കഫിറുൻ ലിസ്സയ്യിആത്ത് എന്ന് റിവായിച്ചിട്ടുണ്ട്. വമക്ഫറത്തുൻ ലിസ്സയ്യിആത്ത്, ആ രാത്രി നിസ്കാരം തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്, തിന്മകളെ മായ്ച്ചു കളയും. വമൻഹാജുൻ അനിൽ ഇസ്, തിന്മകളിൽ നിന്ന് തടയുന്നതുമാണ്. നമ്മൾ രാത്രി നിസ്കാരം പതിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിന്മയിൽ നിന്ന് തടയും. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത വല്ല തിന്മകളും നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ രാത്രി നിസ്കാരം ശീലാക്കുക. അപ്പൊ എന്ത് ചെയ്യും? ആ തിന്മയിൽ നിന്ന് ആ രാത്രി നിസ്കാരം തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് ഒരുപാട് കാലങ്ങളായി ശ്രമിച്ചിട്ട് മാറാത്ത തിന്മകൾ ഉണ്ടാകും. അതിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞതാണ് ആ തിന്മയിൽ നിന്ന് തടയും രാത്രി നിസ്കാരം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നാല് പ്രത്യേകതകൾ വന്നു, അഞ്ചു പ്രത്യേകതകൾ ഈ ഹദീസിൽ പറഞ്ഞു. അഞ്ചു പ്രത്യേകതകൾ പറഞ്ഞു. കൽപ്പന വന്നു, അതുപോലെ തന്നെ നല്ല മനുഷ്യന്മാരുടെ, നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള നല്ല മനുഷ്യന്മാരുടെ ചര്യയാണെന്ന് പറഞ്ഞു. അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗമെന്ന് പറഞ്ഞു. തിന്മകളെ മായ്ച്ചു കളയുന്നതാണെന്ന് പറഞ്ഞു. തിന്മയെ തൊട്ട് തടയുന്നതാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത 15-ാമത്തെ ഒരു പ്രത്യേകത റസൂലുള്ള പറഞ്ഞു, അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, നന്മയുടെ വാതിലുകൾ നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. മുആദ് ഇബ്നു ജബലിനോട് പറയൻ, റളിയല്ലാഹു അൻഹു, നിനക്ക് നന്മയുടെ വാതിലുകൾ പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ. അസ്സൗമു ജുന്ന, ഒന്ന് നോമ്പാണ്, അത് പരിചയമാണ്, തിന്മകളിൽ നിന്ന് നമ്മളെ തടയുന്ന, നരകത്തിൽ നിന്ന് നമ്മളെ തടയുന്ന ജുന്നത്താണ്. വസ്സദഖത്തു തുതിഫുൽ തുതുഫിഉൽ ഖതിഅത കമ യുതുഫിഉൽ മാഉൻ നാറ, സദഖ അത് തിന്മകയെ മായ്ച്ചു കളയും, ഏതുപോലെ വെള്ളം തീയെ അണച്ചു കളയുന്നതുപോലെ. വസലാത്തു റജുലി മിൻ ജൗഫിൽ ലൈൽ, മൂന്നാമതായി റസൂലുള്ള പറഞ്ഞത് നന്മയുടെ വാതിലുകൾ അറിയിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് രാത്രി നിസ്കരിക്കലാണ്. ഒരു മനുഷ്യൻ രാത്രി നിസ്കരിക്കുക എന്നുള്ളത് അത് നന്മയുടെ ഒരു വാതിലാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് എന്നിട്ട് റസൂലുള്ള തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദുഊന റബ്ബഹും എന്നുള്ള ആയത്ത് പാരായണം ചെയ്തു എന്നാണ്. 16-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അവന് പ്രത്യേകം, ഈ സ്വഭാവമുള്ള ആളുകൾക്ക് പ്രത്യേകം ചില റൂമുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന ഫിൽ ജന്നതി ഗുറഫൻ യുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ, സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോ ഈ കാലഘട്ടത്തിലൊക്കെ എത്ര ഭംഗിയുള്ള പല പല റൂമുകളും നമ്മൾ കാണുന്നുണ്ട്. പല പുതിയ പുതിയ ഡിസൈനുകളിൽ പല അത്ഭുതപ്പെടുത്തുന്ന റൂമുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ സ്വർഗത്തിലുള്ള റൂമും ഇതും തമ്മിൽ വലിയ ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുള്ളത്, സ്വർഗത്തിലുള്ള ഒരു, ദുനിയാവിലുള്ള ഒരു കാര്യവും സ്വർഗത്തിലില്ല, ഇല്ലൽ അസ്മാ, പേരുകളല്ലാതെ. മനസ്സിലായില്ലേ? സ്വർഗത്തിലുള്ള ഒരു സാധനവും ദുനിയാവിലുള്ള ഒരു സാധനവും സ്വർഗത്തിലില്ല എന്നാ പറഞ്ഞ്, പേരുകളല്ല, പേരുകൊണ്ടത് യോജിച്ചിട്ടുണ്ടാവും. സ്വർഗത്തിൽ റൂമുണ്ട് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ റൂമുണ്ട്, റൂം എന്നുള്ള പേരിലുള്ള യോജിപ്പ് എന്നല്ലാതെ ദുനിയാവിലുള്ള റൂമായിട്ട് അതിന് ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല. അത്രയും ഒരു മനസ്സിനും, നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണല്ലോ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്വർഗത്തിലുള്ളത്. അപ്പോ നമ്മളിവിടെ ഉള്ള പല വീടുകളും റൂമുകളും കണ്ട് അത്ഭുതപ്പെടാൻ, പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഗുണമുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്. അതിന്റെ ഉൾഭാഗത്തിൽ നിന്ന് അതിന്റെ പുറം ഭാഗം കാണാൻ സാധിക്കും, അതുപോലെ തന്നെ അതിന്റെ പുറം ഭാഗത്ത് നിന്ന് അതിന്റെ ഉൾഭാഗം കാണാൻ സാധിക്കും. അപ്പൊ ഒരു അറബിയായിട്ടുള്ള മനുഷ്യൻ ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആർക്കാണ് ഈ റൂമുകൾ ഉള്ളത്? റസൂലുള്ളാഹ പറഞ്ഞു, വമൻ ലിമൻ അഥാബൽ കലാം, സംസാരം നന്നാക്കിയവനാണ്, അവന്റെ സംസാരം വളരെ നല്ല സംസാരമായിരിക്കും, മറ്റുള്ളവരെ തെറി പറയാതെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ നല്ല സംസാരമായിരിക്കും. വഅതാമ തഅം, ഭക്ഷണം കൊടുത്തവനാണ്. വഅതാമ സിയാം, സ്ഥിരമായി നോമ്പെടുക്കുന്നവനാണ്. വസല്ലാ ലില്ലാഹി ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നവനാണ്. അവർക്കാണ് ആ പ്രത്യേകം റൂമുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നെന്ത് ചെയ്യാം? എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോ ഇവിടെയുള്ള വീടുകൾ കാണുമ്പോൾ അതൊന്ന് കിട്ടിയിരുന്നുവെങ്കിൽ, അങ്ങനെയുള്ള വീട് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് അത് നമ്മുടെ ഒരു സ്വപ്നമാണ്, അത് സഅദത്താണ്, റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സ്വർഗത്തിലുള്ള ഇത്തരത്തിലുള്ള സുന്ദരമായ വീടുകളായിരിക്കണം നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ത് കാര്യവും അങ്ങനെ സലഫുകൾ പറയാറുണ്ട്. ഒരു സ്ത്രീയെ കാണാൻ, പെണ്ണ് എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനോട് ആകർഷമുണ്ടാവും, അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ടുണ്ടാവും. കണ്ണ് താഴ്ത്താൻ ഒരു മാർഗമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് സ്വർഗീയ സ്ത്രീകളെ ഓർക്കുക എന്നുള്ളതാണ്. സ്വർഗീയ സ്ത്രീകളെ കുറിച്ച് ഓർക്കുക, അപ്പൊ നമുക്ക് കണ്ണ് താഴ്ത്താൻ സഹായിക്കും, സഹായകമാകുന്നത്. ഇവിടെ കണ്ണ് താഴ്ത്തി സൂക്ഷ്മത വരച്ച് ജീവിച്ചാൽ നാളെ സ്വർഗത്തിൽ എനിക്ക് കിട്ടാനുള്ളത് വളരെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണ് എന്ന ചിന്ത മനസ്സിൽ കയറിയാൽ പിന്നെ കണ്ണ് ഹറാമിലേക്ക് വരൂല. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു പ്രത്യേകത റസൂലുള്ള പറഞ്ഞു, മൂന്ന് പ്രത്യേകതകൾ ഈ ഹദീസിലുണ്ട്. മൻ ഖാമ ബി അശ്രി ആയാത്തിൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ, ആരെങ്കിലും രാത്രി പത്ത് ആയത്തോതി നിസ്കരിച്ചാൽ, അവനെ അല്ലാഹു ഗഫ്ലത്ത് അശ്രദ്ധ ബാധിച്ച ആളുകളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുകയില്ല. അശ്രദ്ധയിൽ നിന്ന്, ഗഫ്ലത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. പത്തായത്തോ നിസ്കരിച്ചാൽ മതി. പത്തായത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയും ഒരു ചെറിയ സൂറത്ത് ഓതിയ തന്നെ പത്തായത്തായി. നമ്മൾക്കൊക്കെ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ഗഫ്ലത്ത്. നമ്മൾക്ക് ഗഫ്ലത്ത് കൊണ്ട് എത്ര നന്മകൾ നഷ്ടമായി, ഒരുപാട് നന്മകൾ, നമ്മൾക്ക് അറിയുന്ന നന്മകൾ തന്നെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ. ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾക്കറിയാം, പക്ഷെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്നു. ഒരുപാട് നന്മകൾ നമ്മൾക്കറിയാം, ഇപ്പൊ ചെരുപ്പ് വലത് കാലിൽ ചെരുപ്പിടുക, ഇടത് കാലിൽ ചെരുപ്പ് ഊരുക, പുണ്യാണ്, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇന്ന് ചെരുപ്പിട്ടപ്പോ ശ്രദ്ധിച്ച എത്ര ആളുകളുണ്ട്, ഗഫ്ലത്ത് കൊണ്ടുപോയതാണ്. നമുക്കറിയാം അത് പുണ്യാണെന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗഫ്ലത്ത്, ആ ഗഫ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാണ്. പത്തായത്ത് നിസ്കരിച്ചാൽ മതി. വമൻ ഖാമ ബിമിഅതി ആയതിൻ കുതിബ മിനൽ ഖാനിതീൻ, നൂറായത്തോ ഒരുത്ത് നിസ്കരിച്ചാൽ അവൻ കുനൂത്തുള്ള ആളായിരിക്കും. കുനൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിക്കുന്ന, അതുപോലെ തന്നെ രാത്രി ധാരാളമായി നിസ്കരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ അവന്റെ പേര് രേഖപ്പെടുത്തും, അല്ലെങ്കിൽ രാത്രി നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവന്റെ പേര് രേഖപ്പെടുത്തും. വമൻ ഖാമ ബി അൽഫി ആയതിൻ കുതിബ മിനൽ മുഖൻതിരീൻ, ആയിരം ആയത്തോതി ഒരുത്ത നിസ്കരിച്ചു രാത്രി, അവൻ മുഖന്തിരുകളുടെ കൂട്ടത്തിൽ, മുഖന്തിറൂൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുമെന്ന്. ഖിൻതാർ എന്ന് പറഞ്ഞാൽ റസൂലുള്ള തന്നെ വിശദീകരിച്ചു, വൽ ഖിൻതാറു ഖൈറും മിനദ്ദുനിയ വമഫീഹ. അറബികൾക്ക് പല കണക്കുകളുമുണ്ട്, 4000 ദീനാർ എന്ന് കണക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെയുള്ളൊരു സ്വർണ നാണയത്തിന്റെ കണക്കതിനുണ്ട്. പക്ഷെ റസൂലുള്ള പറഞ്ഞു, ഒരു ഖിൻതാർ എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലുള്ളതിനൊക്കെ വില പിടിച്ചതാണ്. അങ്ങനെയുള്ള പ്രതിഫലമാണ് ആയിരം ആയത്തോതി ഒരുത്തൻ രാത്രി നിസ്കരിച്ചാൽ അവന് കിട്ടുന്ന വമ്പിച്ച പ്രതിഫലം, അതാണ് ഖിൻതാറു മിനൽ അജർ എന്ന് പറഞ്ഞാൽ അതവന് കിട്ടുന്നതാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, മിൻ സൂറത്തി തബാറക ഇല ആഖിരിൽ ഖുർആനി അൽഫു ആയ, തബാറക മുതൽ സൂറത്തു നാസ് വരെ എത്ര ആയത്തുള്ളത്, 1000 ആയത്തുള്ളത്. അപ്പോൾ ഒരാൾ തബാറക മുതൽ സൂറത്തു നാസ് വരെ ആണ്ട് ഓതി, രണ്ട് ജുസ് ഓതി നിസ്കരിച്ചാൽ 1000 ആയത്താകും. അങ്ങനെ അവൻ നിസ്കരിച്ചാൽ അവന് ഖിൻതാറ് കണക്കിന്, അഥവാ ദുനിയാവിനുള്ളതിനേക്കാളും കൂടുതലാണ് ഒരു ഖിൻതാർ എന്ന് പറയുക, അത്രയും പ്രതിഫലം അവന് ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൂന്ന് പ്രത്യേകതകൾ ഇതിൽ പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്, ഒരാൾ 20 ആയത്തോതി നിസ്കരിച്ചാൽ, 200 ആയത്തോതി നിസ്കരിച്ചാൽ, 200 ആയത്തോതി നിസ്കരിച്ചാൽ റസൂലുള്ള പറഞ്ഞു, വമൻ സല്ലാ ഫീ ലൈലത്തിൻ ബിമിഅതി ആയതിൻ ബിമിഅതി ആയതിൻ, 200 ആയത്തോതി ഒരുത്ത് നിസ്കരിച്ചാൽ, കുതിബ മിനൽ ഖാനിതീനൽ മുഖ്ലിസീൻ, ഇഖ്ലാസുള്ള രാത്രി നിസ്കാരക്കാരന്റെ കൂട്ടത്തിൽ അവന്റെ പേര് രേഖപ്പെടും. ഇഖ്ലാസുള്ള രാത്രി നിസ്കാരക്കാരന്റെ, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവന്റെ പേര് രേഖപ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇഖ്ലാസുള്ള എന്നുള്ളൊരു പ്രത്യേക കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി, 200 ആയത്ത്
ഓതി നിസ്കരിച്ചാൽ. ശരി, ഇനി ഇരുപത്തൊന്നാമത്തെ ഒരു പ്രത്യേകത, റസൂലുള്ള അതിന് എത്രമാത്രം ആ രാത്രി നിസ്കാരത്തിന് റസൂലുള്ള എത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ റസൂലിനത് നിർബന്ധമാണെന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റസൂലിനത് നിർബന്ധമായിരുന്നു. റസൂലുള്ള എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അതതിന്റെ ഒരു പ്രത്യേകതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്തിന് ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. കാന യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമാഹു. റസൂലിനെ രാത്രി നിസ്കരിച്ച് റസൂലിന്റെ കാലുകൾ പൊട്ടിയിരുന്നു എന്നാണ്, ഉണ്ട് കീറിയിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ടാകുക ഗ്രഹണ നിസ്കാരമാണ്. ഗ്രഹണ നിസ്കാരം പോലെ ഒരു മണിക്കൂർ അന്നര മണിക്കൂർ നിസ്കരിച്ചിട്ടുണ്ടാകും. അതിന് നമുക്ക് കാല് കുറച്ച് വേദനിച്ചു എന്നല്ലാതെ കാല് പൊട്ടിയിട്ടുണ്ടോ? കാല് പൊട്ടിയിട്ടില്ല. നമ്മൾ ചിലപ്പോൾ വേറെ പണിയെടുത്തിട്ടും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ചെയ്തിട്ട് കാല് പൊട്ടിയിട്ടുണ്ടോ? പക്ഷെ റസൂലുള്ള നിന്ന് നിസ്കരിച്ച് റസൂലിന്റെ കാല് ഉണ്ട് കീറിയിരുന്നു എന്ന് പറയുമ്പോൾ റസൂലുള്ള എത്രത്തോളം അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ള ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ് വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എന്തിനാ റസൂലുള്ള നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾക്ക് മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു നിന്നിട്ടുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാന്റെ മറുപടി എന്താണ്? അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷക്കൂറ. കൂടുതൽ നന്ദി കാണിക്കുന്ന ഒരു അടിമയാകാൻ ഞാൻ ആഗ്രഹിക്കേണ്ടതില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഷക്കൂർ എന്ന് പറഞ്ഞാൽ ഷാക്കിറല്ല, ഷക്കൂർ നന്നായി ശുക്ർ ചെയ്യുന്നവന്ന, നന്നായി അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കേണ്ടതില്ലേ എന്നാണ് തിരിച്ചു ചോദിച്ചത്. ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇസ്ലാം അസൂയ അനുവദിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങളിലാണ്. ലഹസദ ഇല്ല ഫിസ്നതൈനി, രണ്ട് കാര്യങ്ങളിലാണ് അസൂയയുള്ളത്. ഒന്ന്, റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആന ഫഹുവ യഖൂമു ബിഹി ആനാ അല്ലൈലി വ ആനാ അന്നഹാർ വ ആനാ അന്നഹാർ. ഒരാൾക്ക് അള്ളാഹു ഖുർആൻ കൊടുത്തു, അതാ ഖുർആനിൽ ഇൽമു കൊടുത്തു, അയാൾ രാത്രിയും പകലുമായിട്ട് അതങ്ങനെ വെച്ച് നിസ്കരിക്കാൻ, അവന്റെ വിഷയത്തിൽ ഹസദില്ല എന്നാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി, അസൂയ എന്ന ഹസദല്ല ഇവിടെ അർത്ഥം. അസൂയ ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുള്ള തിന്മയാണ്. ഇവിടത്തെ ഹസദിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഖിബ്തത് എന്നാണ്, ഖിബ്തത്. അസൂയ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ? തമന്നി സവാലി നിഅമി അനിൽ മഹ്സൂദ്. വേറൊരാൾക്കൊരു നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകണം, അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണം എന്നുള്ള ആഗ്രഹം. അവന് കിട്ടിയ ശരിയല്ല, അവനിൽ നിന്ന് പോകണം എന്ന ആഗ്രഹമാണ് അസൂയ. ഖിബ്തത് എന്ന് പറഞ്ഞാൽ അതല്ല, അവന്റെ നന്മ പോകണമെന്ന് ആഗ്രഹിക്കണം, പക്ഷെ അതുപോലെ എനിക്കും കിട്ടണം എന്നുള്ള ആഗ്രഹം, അതാണ് ഖിബ്തത്. അത് അനുവദനീയമാണ് ഏത് വിഷയത്തിൽ? ഈ വിഷയത്തിൽ. അത് പറഞ്ഞു ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു, അപ്പൊ നമ്മൾ എനിക്കും സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ സദഖ കൊടുക്കാമായിരുന്നു എന്ന രൂപത്തിൽ ഖിബ്തത് മനസ്സിൽ വെക്കുന്നത് തെറ്റല്ല. ഒരാൾക്ക് അറിവുണ്ട്, ഖുർആനിൽ വിജ്ഞാനമുണ്ട്, അയാൾ രാത്രിയൊക്കെ നിസ്കരിക്കുന്നു, എനിക്കും അതുപോലെ ഖുർആനിൽ വിജ്ഞാനമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കണേ ഖിബ്തത് എന്ന് പറയും. അപ്പൊ ഇവിടെ ഖുർആൻ പഠിച്ചവന്റെ ഒരു ശ്രേഷ്ഠത പറഞ്ഞത് അവൻ രാത്രിയും രാവിലെയും ഇങ്ങനെ നിസ്കരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയുഹിബ്ബു അഹദുക്കും ഇദാ റജഅ ഇലാ അഹ്ലിഹി അൻ യജിദ ഫീഹി സലാത ഖലീഫാതിൻ ഇളാമിൻ സിമാൻ. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മൂന്ന് തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങൾ ആ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസു ആയാത്തിൻ യഖ്റഉ ബിഹിന്ന അഹദുക്കും ഫീ സലാതിഹി ഖൈറുൻ ലഹു മിൻ സലാതി ഖലീഫാതിൻ ഇളാമിൻ സിമാൻ. റസൂലുള്ള പറയാണ്, മൂന്ന് ആയത്തോ നിങ്ങൾ നിസ്കരിച്ചാൽ മതി, അത് മൂന്ന് തടിച്ചു കൊടുത്ത ഒട്ടകങ്ങൾ കിട്ടുന്നേക്കാൾ ഉത്തമമെന്ന് പറഞ്ഞു. മൂന്നായത്തോതി നിസ്കരിച്ചാൽ അതും അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി നോക്ക്, അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള റഹ്മത്തിന്റെ ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരാൾ രാത്രി നിസ്കരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി കടന്നു, പക്ഷെ അയാൾ ഉറങ്ങിപ്പോയി, പക്ഷെ അയാൾക്ക് രാത്രി നിസ്കരിച്ച കൂലിയുണ്ട്. ആ നീയച്ച്, ആ മനസ്സിൽ ഉറച്ച തീരുമാനം, ഇന്ന് രാത്രി നിസ്കരിക്കണം എന്ന തീരുമാനത്തിൽ തന്നെ കടന്നു, പക്ഷെ അവനെ ഉറക്കം അതിജയിച്ചു. ഇത് നിസ്കാരം പതിവാക്കുന്ന ആൾക്ക് ഒരു ദിവസം അടക്കം മിസ്സാണ് കാര്യം. എന്നും ആഗ്രഹിച്ചിട്ട് തീരെ നിസ്കരിക്കാത്ത കാര്യമല്ല പറയുന്നത്, മറിച്ച് നിസ്കരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി കടന്നു, പക്ഷെ എന്ത് ചെയ്തില്ല, ഉറക്കം അതിജയിച്ച് അറിഞ്ഞില്ല, രാത്രി അറിഞ്ഞില്ല,
അവന് അതിന്റെ പ്രതിഫലമുണ്ട്. റസൂലുള്ള പറഞ്ഞു, മൻ അതാ ഫിറാശഹു വഹുവ യൻവി അൻ യഖൂമ യുസല്ലി മിനൽ ലൈൽ,
ഒരുത്തൻ വിരിപ്പിക്ക് വരുമ്പോ തന്നെ അവൻ തീരുമാനിച്ചു രാത്രി നിസ്കരിക്കണം. അങ്ങനെയാണ് അവൻ കിടന്നതെങ്കിൽ
ഫഗലബതുഹു ഐനാഹു ഹത്താ അസ്ബഹ,
രാത്രി പകലായപ്പോൾ അവൻ അറിഞ്ഞു, സുബഹിയായപ്പോൾ അറിഞ്ഞത് ഉറങ്ങിപ്പോയി.
എങ്കിൽ കുതിബ ലഹു മാ നവ, അവന് ഉദ്ദേശിച്ചത് പ്രതിഫലമുണ്ട്, ആ രാത്രി നിസ്കരിച്ച പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും.
വഖാന നൗമുഹു സദഖത അലൈഹി മിർ റബ്ബിഹി, അവനാ ഉറങ്ങിയത് അവന്റെ റബ്ബിൽ നിന്നുള്ള സദഖയാണെന്ന് പറഞ്ഞു.
റബ്ബ് കൊടുത്തൊരു സദഖയാണ് അവന്റെ ഉറക്കം.
അപ്പൊ അവൻ നിസ്കരിച്ച കൂലിയും കിട്ടി, ഉറക്കും കിട്ടി. ആ ഉറക്കം അള്ളാഹുവിൽ നിന്നുള്ള സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇനി നോക്ക് അടുത്തത്.
റസൂലുള്ള പറഞ്ഞു മറ്റൊരു പ്രത്യേകത, ഇദസ്തൈഖല റജുലു മിനൽ ലൈൽ,
ഒരാൾ രാത്രി എണീറ്റു,
വഅയ്ഖല ഇംറാഅതഹു, ഭാര്യയെ വിളിപ്പിച്ചു,
ഭാര്യയും ഉണർത്തി,
ഫസല്ലയാ റകഅതൈനി ജമീഅ, അവർ രണ്ടുപേരും ഒന്നിച്ചു നിസ്കരിച്ചു,
രണ്ട് റക്അത്ത് ഒന്നിച്ചു നിസ്കരിച്ചു.
കുതിബ മിനദ്ദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത്,
അങ്ങനെ അവർ ഒന്നിച്ചു നിസ്കരിച്ചാൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ,
അവരുടെ കൂട്ടത്തിൽ അവരുടെ പേര് രേഖപ്പെടുത്തുന്നാണ്,
അവരുടെ കൂട്ടത്തിൽ അവരുടെ പേര് രേഖപ്പെടുത്തും.
രാത്രി ഭാര്യയും ഭർത്താവും ഒന്നിച്ച് രണ്ടറക്കാലത്ത് നിസ്കരിച്ചാൽ,
അപ്പോ അതും അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്.
ഇനി നോക്ക്, സഹാബത്ത് ഇതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, അബ്ദുല്ലാഹി ബിൻ അബി ഖൈസിനോട് ആയിഷ റളിയല്ലാഹു അൻഹ എന്നോട് പറഞ്ഞു, ലാ തദഅ ഖിയാമൽ ലൈൽ,
നീ രാത്രി നിസ്കാരം ഒഴിവാക്കരുത്.
ഫൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന ലാ യദഉഹു,
റസൂൽ അത് ഒഴിവാക്കാറില്ല,
അതുകൊണ്ട് നീ ഒഴിവാക്കരുത്.
വഖാന ഇദാ മരിള ഔ കസൽ സല്ല ഖായിദ,
റസൂലിന് അസുഖം ഉണ്ടായി, വല്ല ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റസൂൽ ഇരുന്നിട്ടെങ്കിലും നിസ്കരിക്കും,
ഇരുന്നിട്ടെങ്കിലും എന്ത് ചെയ്യും, നിസ്കരിക്കും.
അപ്പൊ നമ്മൾക്കും അങ്ങനെ ചെയ്യാം, നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, ഇരുന്നിട്ടാണെങ്കിലും എന്ത് ചെയ്യുക,
ആ നിസ്കാരം നിസ്കരിക്കുക,
നിസ്കാരം ഒഴിവാക്കരുതെന്ന് പറഞ്ഞു.
ഇരുന്ന് നിസ്കരിച്ചാൽ നിന്ന് നിസ്കരിച്ചതിന്റെ പകുതി കൂലിയാകും.
റസൂൽ അങ്ങനെ പറഞ്ഞു,
ഒരാൾ നിന്ന് നിസ്കരിച്ചു,
അതേ ആൾ തന്നെ ഒരു സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ച് അതിന്റെ നേരെ പകുതി കൂലി കിട്ടും.
ഇനി ഒരാൾ നിന്ന് നിസ്കരിക്കുന്ന ആളാണ്, പക്ഷെ അദ്ദേഹത്തിന് അസുഖമായി,
അയാൾ അന്ന് ഇരുന്ന് നിസ്കരിച്ചാൽ, അയാൾ അസുഖം കൊണ്ടാണ് ഇരുന്ന് നിസ്കരിച്ചതെങ്കിൽ
അയാൾക്ക് നിന്ന് നിസ്കരിച്ച കൂലി തന്നെ കിട്ടും.
രോഗിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്.
രോഗിയായിരിക്കുമ്പോ രോഗമില്ലാത്ത സമയത്ത് പതിവായി ചെയ്യുന്നൊരു കാര്യം രോഗിയായിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി അവൻ അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അപ്പം രോഗമില്ലാത്ത കാലത്ത് ഒരാൾ ജമാഅത്തിന് കൃത്യമായി പങ്കെടുത്ത ഒരാളാണെങ്കിൽ, രോഗിയായി കിടക്കുമ്പോൾ അയാൾക്ക് പള്ളിയിൽ വരാൻ പറ്റിയിട്ടില്ലെങ്കിലും
അയാൾക്ക് ജമാഅത്തിൽ പങ്കെടുത്ത കൂലി കിട്ടിക്കൊണ്ട് ഇരിക്കും.
എന്നതുപോലെ തന്നെ രാത്രി നിസ്കാരം കൃത്യമായി പതിവാക്കിയ ഒരാൾ രോഗം കൊണ്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ,
ഇരുന്നു നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ,
അയാൾക്ക് രാത്രി നിസ്കരിച്ച കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ ശീലം നമ്മൾക്കുണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇനി അടുത്ത ഹദീസിൽ മൂന്ന് പ്രത്യേകതകളുണ്ട്.
ഒന്ന്, റസൂലുള്ള പറഞ്ഞു, സലാസതുൻ യുഹിബ്ബുഹുമുല്ലാഹു അസ്സ വജല്ല വയദ്ഹഖു ഇലൈഹിം വയസ്തബ്ശിറു ബിഹിം,
മൂന്ന് വിഭാഗം ആളുകൾ, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടം,
അള്ളാഹു അവരെ നോക്കി ചിരിക്കുന്നു, സന്തോഷം കൊണ്ട് ചിരിക്കുന്നു,
വയസ്തബ്ശിറു ബിഹിം,
അവരെ കൊണ്ട് അള്ളാഹു സന്തോഷിക്കുന്നു.
മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു.
ഒന്ന്, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു,
അവരിലേക്ക് അള്ളാഹു അവരെ നോക്കി ചിരിക്കുന്നു,
അവരെ കൊണ്ട് അള്ളാഹു സന്തോഷിക്കുന്നു.
മൂന്ന് വിഭാഗം ആളുകൾ.
അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല,
എല്ലാം അതിലൂടെ കഴിഞ്ഞു.
ഈ പറഞ്ഞതുപോലെ
ഇന്നല്ലാഹു ലാ യുൽഖി ഹബീബഹു ഫിന്നാർ,
അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾ അള്ളാഹു നരകത്തിൽ എറിയൂല.
നേരത്തെ പറഞ്ഞില്ലേ,
ഈ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ നമ്മളെ ഈ നരകത്തിൽ നിന്ന് അള്ളാഹു ഈ റമദാനിന്റെ രാത്രിയിൽ ഒഴിവാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഒഴിവാക്കും,
ആ പേര് നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കും.
അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾ അള്ളാഹു നരകത്തിൽ എറിയൂല എന്ന് റസൂലുള്ള പറഞ്ഞതാ.
അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക എന്നുള്ളതാണ് വിഷയം.
സലഫുകൾ പറയാറുള്ള വാചകം നമ്മൾ കേട്ടിട്ടുണ്ടാകും,
ലൈസ ശഅ്നു അൻ തുഹിബ്ബല്ലാ,
നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല കാര്യം,
വലാകിന്ന ശഅ്ന കുല്ല ശഹൻ അൻ യുഹിബ്ബകല്ലാ,
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുക എന്നല്ല.
നമുക്കൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടൽ നിർബന്ധ,
പക്ഷെ അള്ളാഹു നമ്മളെ തിരിച്ചിങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം.
ആ അതാണ് പ്രധാനം, അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം.
അള്ളാഹു ഇഷ്ടപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം മാത്രം പറയാം.
ഒരാളാണ് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ വല്ലദി ലഹു മർഅത്തുൻ ഹസ്ന, അവൻ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണുണ്ട് അവന്റെ കൂടെ കിടക്കാൻ. വഫിറാശുൻ ലയ്യിനുൻ ഹസൻ, അവന് കിടക്കാനുള്ള നല്ല സൗകര്യം, നല്ല വിരിപ്പ്, കിടന്നാ ഉറങ്ങിപ്പോണ രൂപത്തിലുള്ള വിരിപ്പൻ, അതുകൊണ്ട് കൂടെ കിടക്കാൻ നല്ല സുന്ദരിയായ ഭാര്യയുമുണ്ട്. പക്ഷേ ഫയഹൂമുനിൽ ലൈൽ, അതൊക്കെ ഒഴിവാക്കിയിട്ട് അവൻ രാത്രി നിസ്കരിക്കണം. ഫയദറു ഷഹവതഹു, തന്റെ ഭാര്യയുടെ കൂടെ കിടക്കാനുള്ള താല്പര്യം അവൻ ഒഴിവാക്കണം നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഫയദുഖുറുനി വയുനാജീനി, അല്ലാ പറയണം, അവൻ എന്നെ ഓർക്കുന്നു, എന്നോട് സംഭാഷണം നടത്തുന്നു, അവന് ഉറങ്ങാനുള്ള എല്ലാ സൗകര്യമുണ്ട്. വലൌ ഷാ അലറഖദ, അവൻ ഉദ്ദേശിച്ചു അവന് ഉറങ്ങാമായിരുന്നു, പക്ഷെ ആ ഉറക്കം ഒഴിവാക്കി, അവന്റെ കൂടെ കൊടുക്കാനുള്ള നല്ല സുന്ദരിയായ ഭാര്യയെ ഒഴിവാക്കി, അവന്റെ വികാരം ഒഴിവാക്കി, അവന്റെ എല്ലാ സൗകര്യങ്ങളും ഒഴിവാക്കി, എന്നെ ഓർക്കാൻ, എന്നോട് മുനാജത്ത് നടത്താൻ അവൻ തയ്യാറായി. അവനെ അള്ളാഹു ഇഷ്ടപ്പെടും, അവനെക്കുറിച്ച് അവനെ നോക്കി അള്ളാഹു ചിരിക്കും, അള്ളാഹു അവനെ കൊണ്ട് സന്തോഷിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത റസൂലുള്ള പറഞ്ഞു, അജിബ റബ്ബുന അസ്സ വജല്ല മിർ റജുലൈൻ, രണ്ടാളുകളുടെ കാര്യത്തിൽ അള്ളാഹു അത്ഭുതപ്പെട്ടു എന്നാണ്. അള്ളാഹു എങ്ങനെ അത്ഭുതപ്പെടും നമുക്കറിയില്ല, അള്ളാഹുവിന്റെ ജലാലത്തിന് യോജിച്ചതായ രൂപത്തിൽ അള്ളാഹു അത്ഭുതപ്പെടും. രണ്ടാളുകളെ തൊട്ട് അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. അപ്പോ രണ്ട് വ്യക്തികളെ തൊട്ട് അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അള്ളാഹു അത്ഭുതപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം നമ്മൾക്കറിയില്ല. അള്ളാഹു അത്ഭുതപ്പെടുമെന്ന് അള്ളാഹുവിന്റെ അജബ്, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അതിന് അള്ളാഹുവിന്റെ ജലാലത്തിന് യോജിച്ച രൂപത്തിൽ അള്ളാഹു അത്ഭുതപ്പെടും. ശരി, രണ്ടാളുകളിൽ ഒരു വിഭാഗം ആളാരാണ് ഈ പറഞ്ഞ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടു. വറജുലുൻ സാറ അൻ വിതാഇഹി വലിഹാഫിഹി മിൻ ബൈനി അഹ്ലിഹി വഹിബ്ബിഹി ഇലാ സലാതിഹി, അയാൾ തന്റെ വിരിപ്പിൽ നിന്ന്, അയാൾ കിടക്കുന്ന വിരിപ്പിനുമാണ് വിതാ എന്ന് പറയാം. അതുപോലെ തന്നെ അദ്ദേഹം ധരിച്ച വസ്ത്രമൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ അദ്ദേഹം കിടക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രമൊക്കെ ഒഴിവാക്കി അയാൾ എണീറ്റ് നിസ്കരിക്കുന്നു. മിംബൈനി അഹ്ലിഹി വഹിബ്ബിഹി, അവന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന്, അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന്. ഹിബ് എന്ന് പറഞ്ഞാൽ മെഹബൂബാണ്, മെഹബൂബ് ഇഷ്ടപ്പെടുന്ന അവന്റെ ഭാര്യ, ആ ഭാര്യയിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു, നിസ്കരിക്കാൻ വേണ്ടി എണീൽക്കുന്നു. അതാണ് അള്ളാഹു അത്ഭുതപ്പെടുന്ന വ്യക്തി. അപ്പൊ അള്ളാഹു പറയുകയാണ് മലക്കുകളോട്, ഫയഖൂലുല്ലാഹു തആല ലി മലായികതി, ഈ ഒരു പ്രവർത്തനം കാണുമ്പോൾ മലക്കുകളോട് അള്ളാഹു പറയും, ഉന്ദുറു ഇലാ അബ്ദി, ഇതൊക്കെ ശ്രേഷ്ഠത മലക്കുകളോട്, നിങ്ങൾ ഈ അടിമയിലേക്ക് നോക്കൂ. സാറ മിൻ ഫിറാശിഹി വവിതാഇഹി വമിൻ ബൈനി ഹിബ്ബിഹി വഅഹ്ലിഹി ഇലാ സലാതിഹി, അയാളെ കിടപ്പ് മുറിയിൽ നിന്ന്, കിടപ്പ് സ്ഥാനത്ത് നിന്ന് തന്റെ ഭാര്യയൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം എണീറ്റ് നിസ്കരിക്കുകയാണ്. മാ ഹമല അബ്ദി ഹാദാ അലാ മാ സനഅ, ഇയാളെ ഇതിന് പ്രേരിപ്പിച്ച കാര്യം എന്താണ്? മലക്കുകളോട് അള്ളാഹു ചോദിക്കാൻ, എന്താണ് ഈ വ്യക്തി ഇതിന് പ്രേരിപ്പിച്ചത്, ഇങ്ങനെ രാത്രി ഭാര്യയെയും അതുപോലെ തന്നെ ഉറക്കൊക്കെ ഒഴിവാക്കി അദ്ദേഹം നിസ്കരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അപ്പൊ മലക്കുകൾ പറയും, റബ്ബന റജാഅ മാ ഇൻദക വശഫഖതൻ മിമ്മാ ഇൻദക, നിന്റെ അടുത്ത് നീ ഒരുക്കിയിട്ടുള്ള സ്വർഗം അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ നിന്റെ അദാബ് ശിക്ഷയെ പേടിച്ചുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും ശിക്ഷ പേടിച്ചുകൊണ്ടും. ഫയഖൂൽ, അപ്പം അള്ളാഹു തിരിച്ചു മറുപടി പറയും, ഫഇന്നി ഖദ് അഅതൈതുഹു മാ റജാ, അവൻ എന്താ ആഗ് പ്രതീക്ഷിക്കുന്നത്, സ്വർഗമാണ്, അത് ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. വഅമ്മൻതുഹു മിമ്മാ ഖാഫ, അവൻ എന്താ പേടിക്കുന്നത്, നരകമാണ്, അതിൽ നിന്ന് ഞാൻ അവനെ നിർഭയനാക്കിയിരിക്കുന്നു എന്ന് മലക്കുകളോട് അള്ളാഹു തിരിച്ചു പറയുമെന്നാണ്. അപ്പോ അള്ളാഹു അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് അള്ളാഹു അവനെ സ്വർഗം കൊടുക്കാം എന്നുള്ള കാര്യം മലക്കുകളോട് പറയുന്നു. അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള പേടി, ആ നരകത്തിൽ നിന്നുള്ള രക്ഷ അള്ളാഹു ഉറപ്പുകൊടുക്കുന്നു. ഇതൊക്കെ ഈ ഹദീസിലുള്ള പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ അവസാനിപ്പിക്കുക, നമ്മൾ സമയം കഴിഞ്ഞു. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബു സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരം. എന്താ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരം എന്ന് പറഞ്ഞാൽ? അതുപോലെ തന്നെ അഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പും ആണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ്. എന്താ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരം? അദ്ദേഹം രാത്രിയുടെ പകുതി ഉറങ്ങും, പിന്നെ രാത്രിയുടെ മൂന്നിലൊന്ന് എന്ത് ചെയ്യും, നിസ്കരിക്കും, പിന്നെ ആറിലൊന്ന് കിടന്നുറങ്ങും. ഇതാണ് രാത്രി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിസ്കാര പ്രകാരം. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള വലിയ മഹത്തരമായിട്ടുള്ള കർമ്മമാണ് ഈ പറഞ്ഞിട്ടുള്ള സലാത്തുല്ലൈൽ, ഖിയാമുല്ലൈൽ, രാത്രി നിസ്കാരം എന്നുള്ളത്. ഈ കാര്യങ്ങൾ വിശദമായി ഇനിയും പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, ആലോചിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾക്ക് അലസതയുണ്ടാകുമ്പോൾ ഈ കാര്യം എന്ത് ചെയ്യണം, ഓർമ്മയിൽ വരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഈ ശ്രേഷ്ഠതകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന മഹത്വങ്ങളുള്ള കർമ്മമാണ് എന്ന് നമ്മൾക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഈ കാര്യത്തിൽ കാര്യം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മുതൽ മരണം വരെ ഈ രാത്രി നിസ്കാരം, ഒരു റക്അത്തെങ്കിൽ ഒരു റക്അത്തും രാത്രി നിസ്കരിക്കുക, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ ഒരു റക്അത്തെങ്കിൽ ഒരു റക്അത്ത്, ഒരു പത്തായ ചോദിയെങ്കിലും രാത്രി നിസ്കാരം ഒരിക്കലും വിടാതെ, ഒഴിച്ചുകൂടാതെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്താണെങ്കിലും, യാത്രയിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ ഇത് നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് തന്നെയാണ് പ്രധാനം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ, നമ്മുടെ ഇഖ്ലാസും നിയ്യത്തും എത്രത്തോളം ശക്തമാകുന്നോ അപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് നമ്മൾക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അതിന് നമ്മൾ നമ്മുടെ മനസ്സ് നന്നാക്കുക, നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കുക. എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാക്കുക. ആളുകൾ എന്ത് വിചാരിക്കുന്നു, ആളുകൾ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളത് നമ്മളെ ഒരു നിലക്കും സ്വാധീനിക്കാൻ പാടില്ല. അത് അമൽ ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും അമൽ ഒഴിവാക്കുന്ന വിഷയത്തിലാണെങ്കിലും, ചില ആളുകൾ റിയാവ് പഠിച്ചിട്ട് അമൽ ചെയ്യാതിരിക്കും. അതും ഉലമ സലഫുകൾ പറഞ്ഞതാണ്, തർക്കുൽ അമലി മിൻ അജ്ലി നാസി റിയാ ഉൻ, ജനങ്ങളെ വിചാരിച്ചിട്ട് അമൽ ഒഴിവാക്കുക, അതും റിയാ തന്നെയാണ്. മനസ്സിലായില്ലേ, ആളുകൾ കാണും, ആളുകൾ അറിയുന്നു വിചാരിച്ചിട്ട് അമൽ ഒഴിവാക്കുക, അതും ഒരു തരം റിയാ ആണ്. കാരണം അവിടെ അയാൾ പരിഗണിച്ചിട്ടുള്ള എന്താണ്, ആളുകളുടെ നോട്ടം തന്നെയാണ്. ആളുകൾ എന്ത് വിചാരിക്കുന്ന അമൽ ഒഴിവാക്കുക, ആളുകൾ എന്തെങ്കിലും വിചാരിക്കണം വിചാരിച്ച് അമൽ ചെയ്യുക, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല, ചെറിയ കാര്യമല്ല. ഈ ഒരു മനസ്സിനെ നിയന്ത്രിച്ച് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് വേറെ ദുനിയാവിയായിട്ടുള്ള ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് ബുദ്ധിമുട്ടുള്ളതാണോ അല്ലേ നമുക്ക് അറിയാത്തത് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കായിട്ടാണ്. നമ്മളിങ്ങനെ അമലുകൾ ചെയ്യണ്ടെന്നല്ലാതെ അതൊക്കെ അതിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ, ഇവിടെപ്പോ ഞാൻ ചെയ്ത അമലിന് എന്താ മനസ്സിൽ കരുതിയത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ പ്രയാസം മനസ്സിലാക്കുകയുള്ളൂ. അതാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് കൈകാര്യം ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തആല അള്ളാഹുവിന്റെ മുഖ്ലസുകളായ, ഇഖ്ലാസുള്ള മുഖ്ലിസുകളായിട്ടുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ശുദ്ധീകരിക്കുമാറാവട്ടെ. ഈ റമദാനിന്റെ രാത്രികളിൽ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആടുകളുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന മറക്കരുത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത وما قرب اليها من قول او عمل واعوذ بك من النار وما قرب اليها من قول او عمل ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കണം, സ്വർഗത്തെ ചോദിക്കുക, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അമലുകളും പ്രവർത്തനങ്ങളും വാക്കുകളും ചോദിക്കുക, നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുക, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കിൽ നിന്നും അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുക. اللهم انا نسالك الجنه وما قرب اليها من قول او عمل ونعوذ بك من النار وما قرب اليها من قول وعمل او عمل ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك